നിൻതിരുവാതിലിൻ കട്ടിളയ്ക്കൽ ഏഴ കാതോർ തിരയ്ക്കും നിൻ വചനത്തിനായ് അമ്മ തൻ കുഞ്ഞിനെ പോറ്റുന്ന പോൽ എന്നെ ഉപരിയായി പോറ്റുന്ന നൽപിതാവേ. സഹോദരങ്ങളെ, സ്വകീയ പിതാവിന്റെ തിരുസന്നിധിയിൽ ജീവൻ തുളുമ്പുന്ന ദൈവത്തിന്റെ വചനം പ്രാപിപ്പാൻ നമ്മളായിരിക്കുക. ആ വചനം നമുക്ക് എങ്ങനെയാ, എങ്ങനെയായിരിക്കണം? തേനിലും തേനിന്റെ കട്ടയിലും നിന്റെ വചനമേ ജീവിതമാധുര്യമേ. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തിൽ മൂല്യം ക്ഷയിക്കും നിൻ വചന മുൻപിൽ. ആ വചനം നമ്മൾ എങ്ങനെയാക്കി മാറ്റും? നീതിയിൻ സൂര്യനാമൻ പിതാവേ, നിന്റെ നീതിയിൽ നിൽക്കുവാൻ കൃപ തരേണേ. നിൻ ദിവ്യ തേജസ്സിൻ മധ്യേ വസിച്ചെന്നെ തേജസ്സിൻ തേജസ്സായി മാറ്റിയിടണേ. നീതിയിൻ സൂര്യനാമൻ പിതാവേ, നിന്റെ നീതിയിൽ നിൽക്കുവാൻ കൃപ തരേണേ. നിൻ ദിവ്യ തേജസ്സിൻ മധ്യേ വസിച്ചെന്നെ തേജസ്സിൻ തേജസ്സായി മാറ്റിയിടണേ. ഹല്ലേലൂയ. അക്ഷരം പാടി അവസാനിക്കുകയല്ല നമ്മുടെ ജീവിതം, പകരം ദൈവവചനം നമ്മളിലൂടെ വെളിപ്പെട്ട് നമ്മുടെ സ്വകീയ പിതാവ് വെളിപ്പെടുന്ന അവസ്ഥയായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മളെ ഒരിക്കലും ദൈവം ദൈവമാകാൻ വിളിച്ചിട്ടില്ല. ഏത് ദൈവം? പിതാവായ ദൈവമാകാൻ വിളിച്ചിട്ടില്ല. പകരം യേശുക്രിസ്തു പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ സ്വകീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിത്തീരും. ആ അപ്പന്റെ അപ്പനാകാൻ വിളിച്ചില്ല, അപ്പന്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരാനാണ് വിളിച്ചത്. ആ സ്വകീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കും. ഹല്ലേലൂയ. വളരെ പ്രാധാന്യത്തിലുണ്ടാവും വാക്കിന്. ഇതിലേക്കെല്ലാം ഓൾറെഡി ദൈവം നമ്മൾ എത്തിച്ചു കഴിഞ്ഞു, പക്ഷെ നമ്മൾ അതിലേക്ക് എത്താൻ പിശാച് തന്ത്രങ്ങളിലൂടെ സമ്മതിക്കുന്നില്ല. നമുക്ക് തൊട്ടും മനസ്സിലാകുന്നില്ല, സഹോദരങ്ങൾക്ക് തൊട്ടും മനസ്സിലാകുന്നില്ല. ഫലം നോക്കിയപ്പോഴും വൃക്ഷത്തെ തിരിച്ചറിയാം, രൂപം നോക്കി തിരിച്ചറിയാൻ വലിയ പാടാണ്. കാരണം ഡ്യൂപ്ലിക്കേറ്റിന്റെ രൂപം ഒറിജിനല് വെട്ടുന്ന രൂപം, അതുകൊണ്ട് രൂപം നോക്കി തിരിച്ചറിയാൻ കഴിയുകയില്ല, ഫലം നോക്കി തിരിച്ചറിയാം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോ എവിടെയാണെന്നറിയാം? നമ്മുടെ പപ്പയുടെ പ്രോപ്പർട്ടിയായ ഭൂമിയില്ല, ഇത് നമ്മുടെ അപ്പന്റേതാ. നിങ്ങൾ ചോദിക്കും ദൈവത്തിൻ്റെതാണെന്ന് അറിയാം, പക്ഷെ നമ്മുടേതാണെന്ന് ആധാരം എടുക്കുക, ആധാരം ആധാരം എടുക്കുക, ആധാരം. മനസ്സിലായില്ല അല്ലേ? ലോകഭാഷ പറഞ്ഞല്ലോ ആധാരം എടുക്കാൻ, ആധാരം. 115 സങ്കീർത്തനം 16 വാക്യം വായിച്ച് അതില് ആർട്ടിക്കിള് നമ്മൾ ആർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞതുപോലെ എടുത്തൊക്കെ വായിച്ചു കഴിഞ്ഞാല് അവിടെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്, എഴുതി തന്നിരിക്കുക. ദാസന്മാർ ആരെങ്കിലും അതിനെടുത്തെങ്കിലും വായിച്ച്.
സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു.
കണ്ടോ, സ്വർഗം യഹോവയുടെ സ്വർഗമാണ്, ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. എഴുത്ത് കണ്ടോ, നമുക്ക് തന്നിരിക്കുക. നമ്മള് അപ്പന്റെ പ്രോപ്പർട്ടിയിലാ. പക്ഷെ ഇപ്പോഴത്തെ വിഷയം അപ്പന്റെ പ്രോപ്പർട്ടിയെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പന്റെ പ്രോപ്പർട്ടിയെ കൈകാര്യം ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോ ഉടനെ തന്നെ ഒരാള് വന്നിട്ട് പറയും, ഒരു സ്പിരിറ്റ്, കാണാൻ പറ്റത്തില്ല, ഒരു സ്പിരിറ്റ് വന്നിട്ട് പറയും കൈകാര്യം ചെയ്തതൊക്കെ മതി. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ 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 ഭയങ്കര കൈ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൈകാര്യം ചെയ്തൊക്കെ മതി എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഇങ്ങനെയാ കേട്ടോ. ഈ ഒരു ശത്രുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഈ ഒരു ശത്രുവിനെ കുറിച്ച് അറിയോ? ഇവന്റെ പേരാണ് മരണം. ഒടുക്കത്തെ ശത്രുവായ മരണം മാറിപ്പോണം. മരണത്തിന്റെ അധികാരിയാണ് പിശാച്. എന്റെ കുഞ്ഞുങ്ങളെ, മതവും ഡിനോമിനേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഈ ഒരു ശത്രുവിനെ കുറിച്ച് നിങ്ങൾ മറന്നുപോയി. ഈ ഒരു ശത്രുവിനെ കുറിച്ച് മറന്നുപോയി. നിങ്ങളാണ് ഇത് ഓർക്കേണ്ടത്. ലോകത്തിലെ ഗവൺമെന്റുകൾ ഓർക്കത്തില്ല, അവർക്കത് അറിയാൻ കഴിയത്തില്ല. മറ്റു മതത്തിൽപ്പെട്ട വ്യക്തികൾക്ക്, മറ്റ് ഗ്രൂപ്പുകളിൽപ്പെട്ട വ്യക്തികൾക്ക് ഇത് അറിയത്തില്ല. എന്നാൽ ഞാനും നിങ്ങളൊരു മതത്തിലല്ല, എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവ ക്രിസ്തുവിലൂടെ തന്റെ മാർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഏത് മാർഗം? നമ്മുടെ അപ്പനായ സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തുവാനുള്ള മാർഗം. ഇതാ കർത്താവ് പറഞ്ഞ, ഞാനൊരു മാർഗമാ. ദിവേ, എങ്ങോട്ടേക്ക്? നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കലേക്ക്, സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക്. യേശു ഇപ്പൊ സംസാരിച്ചാൽ സ്വർഗീയ പിതാവിനെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ സുവിശേഷമാണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പലപ്പോഴും പോകുന്നത്. ഇതാണ് യേശു സംസാരിക്കാൻ പറയുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ്. അപ്പൊ ആരെ എപ്പോഴും പരിചയപ്പെടുത്തരുന്നേ? സർഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സർഗുണപൂർണരായിരിപ്പീൻ. വലിയൊരു അസൈൻമെന്റുമായിട്ടാണ് യേശു വന്നത്. അപ്പോൾ തന്നെ എപ്പോഴും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും പിതാവിനെ. യേശു പറയുന്നു, എന്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഓർത്തോളണം, ആ പിതാവ് നിങ്ങളുടെ കൂടെ പിതാവ്. എന്റെ പിതാവും നിങ്ങളുടെ പിതാവും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്റെ അടുക്കിലേക്ക് ഞാൻ കയറിപ്പോകുന്നു. പരിചയപ്പെടുന്നുണ്ടോ? അപ്പൊ യേശു എപ്പോഴും ആ സ്വർഗീയ പിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തരിക. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ആ പിതാവുമായിട്ടുള്ള ബന്ധം യേശുവിൽ നമ്മൾ, യേശു അല്ല, യേശുവിലൂടെ അല്ല നമുക്ക് കഴിയില്ല, യേശുവിലൂടെ നാം പ്രാപിക്കും വേണ്ടല്ലോ. നമ്മൾ അജയരാണ്. പിന്നെ അജയ ലോകത്തിന് നമ്മൾ ഒന്നും ചെയ്യാൻ കേട്ടില്ല. ലോകത്തിന് ചെയ്യാൻ പറ്റാതെ വേണമെങ്കിൽ ഇത് ഇവിടെ കെട്ടുകളെ ഡെസ്റ്റിനേഷൻ. പക്ഷെ ഇത് കട്ട് ചെയ്തിട്ടാലും ചാവും, ഇത് കട്ട് ചെയ്തിട്ടാലും ചാവോ? ചാവോ സണ്ണി പറഞ്ഞെ, കട്ട് ചെയ്തിട്ടാലും ചാവോ? ചാവൂല. കർത്താവ് പറയുന്ന കാര്യം പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ മരിച്ചാലും മരിക്കുന്നില്ല, അവനെ കൊന്നാലും അവൻ മരിക്കത്തില്ല. ഈ ഒരെണ്ണം വേറെ ഉണ്ടോ ഭൂമിയിൽ? ഈ ഒരെണ്ണം വേറെ ഇല്ല. കാരണം ഈ ഒരെണ്ണത്തിന് ഒരു ലൈഫല്ല, രണ്ട് ലൈഫാ. ഒരു ലൈഫല്ല, രണ്ട് ലൈഫാ. കാരണം ഈ പുറത്തുള്ള രക്തത്തിലുള്ള ജീവൻ ഒരു ലൈഫ്, അകത്ത് ആത്മാവിലുള്ള ജീവൻ വേറെ ലൈഫ്. രക്തത്തിലുള്ള ജീവനെ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നുള്ളൂ, ആത്മാവിലെ ജീവൻ തീരുന്നില്ല. രക്തത്തിലുള്ള ജീവൻ ആദത്തിലുള്ള ജീവൻ, ആത്മാവിലുള്ള ജീവൻ ക്രിസ്തുവിലുള്ള ജീവനാ. രക്തത്തിലുള്ള ജീവൻ പഴയ സൃഷ്ടിയാണ്, എന്നാൽ ആത്മാവിലുള്ള ജീവൻ പുതിയ സൃഷ്ടിയാണ്. ഇത് വല്ലോ മെഡിക്കൽ സയൻസിന്റെ മനസ്സിലാവും. ഇത് അവരുടെ എക്സ്റേ കിട്ടും, നമുക്ക് അതിനെയൊക്കെ ബഹുമാനിക്കണം കേട്ടോ. ഇത് അവരുടെ എക്സ്റേ കിട്ടും, ഇത് അവരുടെ MRI സ്കാനിൽ കിട്ടും. ഇപ്പൊ എപ്പോ ചെന്നാലും പെട്ടെന്ന് ആദ്യത്തെ പരിപാടി MRI സ്കാനാണെന്ന് കേട്ടു. അവരുടെ MRI സ്കാനിൽ കിട്ടും, കിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ വീണ്ടും ജനിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, നിങ്ങളുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും ഒഴുകുന്നത് എന്നിൽ വിശ്വസിക്കുന്നൊരു ഉള്ളത്തിൽ നിന്ന് ഒരു പുതിയ ജീവൻ, പുതിയ ലൈഫ് ഉള്ളു. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ, ബ്ലഡ് നദികളല്ല, ജീവജലത്തിന്റെ നദികൾ. ഇതൊരു പുതിയ സ്ട്രീം ഓഫ് ലൈഫാണ്. ആദത്തിലുണ്ടായിരുന്നു, മരിച്ചു പോയതാ, ഇപ്പൊ വീണ്ടും ക്രിസ്തുവിൽ അത് പുനരാരംഭിച്ചു. എന്റെ കുഞ്ഞുങ്ങളെ, നമുക്ക് അതിലേക്ക് തിരിയണ്ടേ? ഇവിടുത്തെ ഡിനോമിനേഷൻ വഴക്കും മതവഴക്കും സംഘടനാ വഴക്കും ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിയാൻ നമുക്ക് കഴിയുന്നില്ല. സാത്താന്റെ നഗരത്തിൽ അവിടെ വീണ് കിടക്കാണ്. തർക്കങ്ങളും കൊണ്ട് വന്ന വ്യക്തിത്വങ്ങളോട് പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, അതായത് ഇനി വെള്ളയോടൊപ്പം ക്ലീൻ ഷേവും ആഭരണവും ഇതിനെ കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ അവിടെ കിടക്കുന്ന സമയത്ത് അന്ന് പരിച്ഛേദനമായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനി പരിച്ഛേദനവും അല്ല അഗ്രചർമ്മവും അല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഹല്ലേലൂയ. ആ പുതിയ സൃഷ്ടി ദൈവത്തിന്റെ പുത്രനാണ്. പുതിയ സൃഷ്ടി മരണമില്ലാത്തവന്. പുതിയ സൃഷ്ടി ക്രിസ്തുവിലുള്ളവന്. പുതിയ സൃഷ്ടി ക്രിസ്തുവിൽ ലോകത്തെ വാഴേണ്ടതിന്. ഇതിലേക്ക് നമ്മൾ തിരിയണ്ടേ? ഹല്ലേലൂയ. നേരത്തെ നമ്മൾ പണത്തെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോ നാം ക്രിസ്തുവിനെ ഫോളോ ചെയ്യും. പണം നമ്മളെ ഫോളോ ചെയ്യും. ഞാൻ പറഞ്ഞത് യഥാർത്ഥ ഒരു വിശ്വാസിയുടെ കാര്യത്തെ കുറിച്ചാണ്. സൂത്രപ്പണിക്കാരൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. സൂത്രപ്പണിക്കാരൻ ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് പണത്തെ പിന്തുടർന്നു. അവൻ ജീവിതകാലം മുഴുവൻ പിന്തുടർന്ന് അവൻ ഇത് ഒന്നിനും എത്താതെ അവൻ അവസാനിക്കും. അവന്റെ അവന്റെ ദൈവം കാപട്യൻ എന്ന പേരും. ഹല്ലേലൂയ. കർത്താവ് ഹൃദയത്തിൽ തന്നത് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ കാണുകയും അമ്മമാർക്ക് എത്ര കൊടുത്താലും മതിയാകാത്ത പോലെ ഞാൻ എന്റെ കർത്താവിനെ കാണും. എപ്പോഴും തരാനുള്ളൂ, എപ്പോഴും തരാനാണ്. എന്നാലും അമ്മമാർക്കൊരു വിഷയമുണ്ട്, എത്ര തടിച്ചു കൊഴുത്തിരുന്നാലും മോനെ കാണുമ്പോൾ പറയും ക്ഷീണിച്ചിരിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം എപ്പോഴും എപ്പോഴും തരണം. തന്നത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും തന്നുകൊണ്ടേയിരുന്നു ഉപയോഗിക്കണം. ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ തന്നിട്ട് കാര്യമില്ലെന്നറിയാം. ഉള്ളവനെ കൊടുക്കത്തുള്ളൂ, ഇല്ലാത്തവരോട് ഉള്ളതുകൂടി എടുത്ത് കളയാം. ഹല്ലേലൂയ. എപ്പോഴും ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. കൂപ മണ്ടുപക ബുദ്ധിയും കൊണ്ട് പപ്പേലെടുക്കാൻ വന്നിരുന്നാൽ പ്രിയ കുഞ്ഞെ നീ വളരത്തില്ലെന്ന് മാത്രമല്ല, നീ തളർന്നും തകർന്നും. ഓപ്പൺ, അതായത് തുറന്ന ഹൃദയത്തോ ഞാൻ ആയിരിക്കുന്നത് പോലെ തന്നെ എന്നെ കാണുന്ന എന്റെ പിതാവേ. നമ്മുടെ എല്ലാ ബലഹീനതകളും അറിയാം. എന്റെ ജീവിതത്തിൽ കർത്താവ് ഇത്രത്തോളം കൃപയാൽ എല്ലാം മാറി. നല്ല കേട്ടോ, ഇനിയും മാറാനുണ്ട്. മാറ്റിയതിന്റെ കാരണം എന്റെ ഇല്ലായ്മകളൊക്കെ ഞാൻ ദൈവത്തോട് പറയും. അപ്പൊ ഞങ്ങളും ഇല്ലായ്മകളൊക്കെ ഭദ്രനെ പറഞ്ഞോണ്ടേ. ഞാൻ ഉദ്ദേശിച്ച ആ ഇല്ലായ്മയല്ല സിസ്റ്ററെ, ഞാൻ ഉദ്ദേശിച്ച എന്റെ ജീവിതത്തെ എല്ലാ കുരുത്തക്കേടും ഞാൻ ദൈവത്തോട് പറഞ്ഞു. എന്റെ കഴിവില്ലായ്മയും ദൈവത്തോട് പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ എല്ലാ ബലഹീനതകളും പറയും. എന്റെ പപ്പയോടല്ലാതെ പിന്നോട് ഞാൻ ആരോടോ പറയും. എന്തിനാണോ മറയ്ക്കാൻ പോണേ? ഒരു കൊച്ചു കുഞ്ഞ അമ്മയുടെ മുമ്പിൽ തുണിയില്ലാതെ ഇതാ മൂത്രം ഒഴിച്ച് അപ്പിട്ട് കിടക്കുന്നത് പോലെ ഞാൻ എന്റെ അപ്പന്റെ മുമ്പിൽ ഇത് കണ്ട എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങ് എന്നെ സഹായിക്കണം. എന്റെ ചിന്തകൾ കണ്ട ആ വ്യക്തിയോട് എനിക്ക് തോന്നുന്ന ദുഷ്ടത്തരമാണ്, ദുഷ്ടത്തരം കണ്ട എനിക്കിവിടെ എന്നെ ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ സഹായിക്കണേ. ഉടനെ എന്റെ അപ്പൻ എന്നെ സഹായിക്കും. ആ അപ്പൻ തന്നെയാണ് നിങ്ങളുടെയോ. ആ അപ്പനെ കുറിച്ച് യേശു പറഞ്ഞേ, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും അതിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു പോകുന്നു. ആ അപ്പൻ പറയുന്നൊരു കാര്യം, സർവജഡത്തിന്റെയും ദൈവമായ യഹോവയല്ലയോ ഞാൻ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? അങ്ങനെ ഒരു അപ്പനുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോയാ പോരെ. അവിടെ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. ബ്രദറെ കഴിയുന്നില്ല, ബ്രദറെ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അതേ ഒരാളുണ്ട്, നിന്റെ അപ്പൻ. ചെല്ലങ്ങോട്ട്. യേശു ക്രിസ്തു അപ്പനെ കാണിച്ചതിന് അങ്ങോട്ട് പോകാൻ പറ്റിയോ? ഇതുവരെ പോകാൻ പറ്റിയോ? ചെല്ലങ്ങോട്ട്. ഹല്ലേലൂയ. യേശുവിനൊരു വിഷയം ഉണ്ടായപ്പോ യേശു ആരുടെ അടുക്കലേക്ക് പോയി? യേശുവിനൊരു വിഷയം ഉണ്ടായപ്പോ യേശു പോയത് സ്വർഗീയ പിതാവിന്റെ അടുക്കലാക്കിയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, അല്ലെങ്കിൽ യേശു നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിന്റെ അടുക്കലേക്കല്ലേ, എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കേ. ഹല്ലേലൂയ്യ. അപ്പൊ ചിലർ യേശുവിനോട് ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ശ്രദ്ധിച്ചേ. എന്നാൽ സ്ക്രിപ്ചർ വ്യവസ്ഥ എന്ന് പറയുന്നത് യേശുവിനോട് ചോദിച്ചപ്പോ യേശു പറയാതിരിക്കത്തൊന്നുമില്ല, യേശു അവിടെ പറയും. കാരണം യേശു മധ്യസ്ഥൻ, നമുക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിക്കുന്നതാണ്. പക്ഷെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, അന്നാളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, കണ്ടുപിടിച്ചെടുത്തോ. അന്നാളിൽ, കാരണം എന്റെ അസൈൻമെന്റ് തീർന്ന് നിങ്ങൾ പിതാവിന്റെ അടുത്ത് എത്തിയ പിന്നെ എന്റെ ആവശ്യമില്ല, നിങ്ങൾ നേരിട്ടാണ്. അന്നാളിൽ ഞാൻ ചോദിക്കത്തില്ല. ഗ്ലോറി, ഹല്ലേലൂയ. നമുക്ക് അഡ്വാൻസ് ചെയ്യണ്ടേ? നമ്മൾ ആ ക്രിസ്തുവിൽ പിതാവുമായിട്ട് ഒന്നാകണ്ടേ? പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്ന പോലെ അവർ എന്നിലും, അങ്ങനെ നമ്മളെല്ലാം കൂടി ഒന്നായി തീരുകയാണ്. വൺ ഇൻ ദ വിൽ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. എത്രയോ സ്നേഹനിധിയായ പിതാവല്ലേ ആ പിതാവിനെയാ ക്രിസ്തു നമുക്ക് കാണിച്ചത്. ഓ ലോർഡ്, ഐ ലവ് യു, ഐ ലവ് യു. ആ പിതാവ് നമ്മളോട് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പിതാവ് നമ്മളോട് താമസിക്കാൻ ആ സ്നേഹനിധിയായ പിതാവ് ആഗ്രഹിക്കുന്നു, നമുക്കും ആഗ്രഹമൊക്കെ വേണ്ടേ? ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണല്ലേ, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, ദൈവം അവരോട് കൂടെ വസിക്കും, ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം ഒപ്പിക്കളയും. ഈ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മൾ വന്നിട്ട് ദൈവത്തിന്റെ പോക്കറ്റിൽ വല്ലതും ഉണ്ടോ? പോക്കറ്റിൽ, വല്ലതും ഉണ്ടോ? അനുഗ്രഹം വല്ലതും തരാനുണ്ടോ? ദൈവത്തേക്കാൾ, അപ്പനേക്കാൾ വലിയ അനുഗ്രഹം വേറെ ഏതാ? അപ്പനുണ്ടോ? നമുക്കെല്ലാം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, ഇതാ ഒരു സഹോദരൻ അത് ഓൾറെഡി ആ വചനം തപ്പിയെടുത്ത് പ്രജ്ഞാവിട്ടു നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ശ്രദ്ധിച്ചേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയ ആ വിഷയം, കർത്താവ് നമ്മൾ മനസ്സിലാക്കി തന്ന വിഷയം, ദി തേർഡ് റൗണ്ട്, മൂന്നാം റൗണ്ടിൽ പ്രാധാന്യം, നിർണായകമായ മൂന്നാം റൗണ്ട്. അപ്പൊ ഒന്നാം റൗണ്ടിനെ കുറിച്ച്, രണ്ടാം റൗണ്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതൊക്കെ റിവിഷനേ ചെയ്യാം. റിവിഷൻ ഈ കുട്ടികളൊക്കെ എക്സാം ഒക്കെ വരുമ്പോ റിവിഷൻ നടത്താം. തോറ്റ പിള്ളേരും ജയിച്ച പിള്ളേരുടെ ഒക്കെ അവരുടെ ഇന്റർവ്യൂ ഒക്കെ ശ്രദ്ധിക്കും, അവരെങ്ങനെയാണ് ജയിച്ചത്. വേറെ ചിലരൊക്കെ ഒരു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അവസാനം പോയി, കിട്ടിയില്ല. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല, കിട്ടിയവനെ എങ്ങനെയാണ് അത് പാസ്സായത്, റാങ്ക് മേടിച്ചത് എങ്ങനെയാണ്, ഇതൊക്കെ. അപ്പൊ നമുക്ക് രണ്ടുപേരെയും ഇനി പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദത്തെയും പഠിക്കണം, ആദം എങ്ങനെയാ തോറ്റത്, ക്രിസ്തു എങ്ങനെയാണ് ജയിച്ചത്, ഇതൊക്കെ പഠിക്കണം. എന്നിട്ട് നമുക്ക് ഇവരുടെയൊക്കെ ആ സ്പിരിച്വൽ പ്രിൻസിപ്പിള് ഒഴിവാക്കേണ്ട നമ്മുടെ ജീവിതം, തോറ്റവന്റെ ഒക്കെ ഒഴിവാക്കുകയും ജയിച്ചവന്റെ നമ്മള് ജീവിതത്തിൽ അപ്ലൈ ചെയ്യൊക്കെ ചെയ്യണം. ഹല്ലേലൂയ. കാരണം ഒന്നാം റൗണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടല്ലോ, കൊച്ചിൻ ഷിപ്പ്യാർഡും കൊച്ചിൻ റിഫൈനറിയും തമ്മിലായിരുന്നു പോരാട്ടം. എന്റെ കുഞ്ഞുനാളിലെ വോളിബോൾ കളിയുടെ കാര്യമായി പറഞ്ഞത്, ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാണ്. ചെറുനാളില് ഞങ്ങളുടെ നാട്ടില് ചമ്പക്കര എന്ന് പറയുന്നൊരു നാടുണ്ട് എറണാകുളത്ത്. മീനൊക്കെ കിട്ടുന്ന സ്ഥലം, ഇപ്പൊ മനസ്സിലായി. അവിടെ വോളിബോൾ ടൂർണമെന്റ് എല്ലാ വർഷവും. അപ്പോ സാധാരണ രണ്ട് മെയിൻ ടീമുണ്ട്, കുറെ ടീമുണ്ട്, അതിൽ രണ്ട് മെയിൻ ടീമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡും കൊച്ചിൻ റിഫൈനറും. അപ്പോ ഞാൻ ഷിപ്പ്യാർഡിന്റെ പാർട്ടിക്കാരനാണ്, കാരണം എന്റെ അപ്പൻ ജോലി ചെയ്ത അവിടെ. ഞാനും ഒരു മൂന്ന് മാസത്തോളം ഞാൻ ചിന്തിക്കുന്നു അവിടെ ജോലി ചെയ്തിട്ട്. അപ്പോ ഞാൻ ചെറുനാളില് ആ ഷിപ്പ്യാർഡിന്റെ പാർട്ടിക്കാരനായിരുന്നു. ആദ്യം ആ മൂന്ന് കളിയിലെ ആദ്യത്തെ കളി ആ കൊച്ചിൻ റിഫൈനറി ജയിച്ചു എന്നാ ഞാൻ ചിന്തിക്കുന്നത്. അപ്പോ എനിക്ക് സങ്കടമായി. അപ്പൊ ഇപ്പൊ ട്രോഫി ആരുടെ ഭാഗത്തിരിക്കുക? കിരീടം ആരുടെ ഭാഗത്തിരിക്കുക? റിഫൈനറിയുടെ ഭാഗത്തിരിക്കുക. റിഫൈനറിയുടെ ഭാഗത്തിരിക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചൊരു സന്ദേശമുണ്ട്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. ഇപ്പൊ കിരീടം അങ്ങോട്ടേക്ക് പോയി. ഇതേപോലെ തന്നെ ആദ്യത്തെ കളി, ഞാനിത് ഇങ്ങനെയൊക്കെ പറയുന്നുവെങ്കിലും കളിയിൽ നിന്ന് നിങ്ങൾ കൂട്ടണ്ട കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ നാടക രൂപത്തിൽ അങ്ങ് അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു താല്പര്യം ആകും. ഓക്കെ, ശ്രദ്ധിച്ചേ. ആദം ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ വചനം പറയാം. പ്രതിയോഗി എന്ന പിശാചു മർമ്മ, ഇവർക്ക് തമ്മിൽ പോരാട്ടം. ദൈവത്തിന്റെ മകനെ കണ്ട ഉടനെ പിശാചു പറയുന്ന ഒരു സിസ്റ്റമാണ്, ഇവനാണ് അവകാശി. അതായത് മകനെ കണ്ടിട്ട് കുടിയാന്മാർ. മത്തായി 21 അധ്യായത്തിലെ ആ കീ വാക്യമാണ്. ആദ്യമായിട്ട് ഉള്ളവർക്ക് വേണ്ടി അതൊന്ന് വായിക്കാം. ദേവദാസനെ ആ ഭാഗം ഒന്ന് വായിച്ച് മത്തായി 21 37-38 ആ വാക്യം ചെക്ക് ചെയ്തിട്ട് വായിച്ച് മകനെ കണ്ടിട്ട് കുടിയാന്മാർ.
ഒടുവിൽ അവൻ എന്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞു മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവിൻ നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു.
ഇതൊരു സ്പിരിച്വൽ പ്രിൻസിപ്പളാണ് സഹോദരങ്ങളെ. നിങ്ങൾ ആരും സന്ദേശങ്ങൾ തുടർച്ചയായിട്ട് കേൾക്കുന്നില്ല എങ്കിൽ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി, kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി സന്ദേശങ്ങൾ തുടർച്ചയായിട്ട് കേൾക്കണം. കാരണം ദൈവം ഓരോ കല്ലുകൾ വെച്ച് പണിയുന്ന ഒരു വീട് പോലെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക നമ്മൾ. അപ്പൊ കഴിഞ്ഞ സന്ദേശങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇത് വരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേന്ന് ഓർപ്പിക്കുക. അപ്പോ ആ ഉപമയൊക്കെ നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അവിടെ പറയുന്ന ഒരു കാര്യം, മകനെ കണ്ടിട്ട് കുടിയാന്മാരെന്ന് പറയുന്നത് പിശാചും കൂട്ടികളുമാണ്. സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നത് അവരാണ് ഇവിടെ നിൽക്കുന്നത്. ആ മകനെ, അതായത് ദൈവത്തിന്റെ മക്കളെ കണ്ടാൽ, ആദത്തെ കണ്ടാൽ, ക്രിസ്തുവിനെ കണ്ടാൽ, ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവമക്കളായ നമ്മളെ കണ്ടാൽ, പിശാച് പറഞ്ഞതും പറയുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒന്നാണ്, മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവനാണ് അവകാശി. മക്കളെങ്കിൽ നമ്മ അവകാശികൾ. ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടെ. കിരീടം നമ്മുടേതാകും. നമ്മളാണ് ഇവനെ വാഴുന്നത്. ഇത് സർവ്വലോകം ആരാ വാഴുന്നേ? പിശാച വാഴുന്നേ. ഹല്ലേലൂയ. ആദ്യത്തെ പോരാട്ടം ദാ കൊച്ചി ഷിപ്പ്യാർഡും റിഫൈനറി കൂടി. ആദ്യ പോരാട്ടം റിഫൈനറി ജയിച്ചു. കിരീടം ആ ഭാഗത്തേക്ക് പോയി. ട്രോഫി ആ ഭാഗത്ത് എത്തും. ആദ്യ പോരാട്ടം ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ മകനായ ആദവും പിശാചും തന്നു. ഇനി പിശാചിന്റെ പ്രത്യേകതയുണ്ട്. പിശാച് പോരാടാൻ നേരത്ത് തന്നെ കാണിക്കത്തില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടവരെ കാണിക്കും. അതിന്റെ തന്ത്രത്തിന്റെ ഒരു ഭാഗം, തന്നെ കാണിക്കത്തില്ല, തനിക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ടവരെ അവൻ കാണിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടവരെ നിർത്തിയിട്ടാണ് അവൻ പോരാടുന്നത്. ആരത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരെന്നും ദൈവത്തേക്കാ ഒരു പുള്ളിക്ക് ഹൗവ വലിയ ഇഷ്ടമായി. ഹൗവയെ നിർത്തിയിട്ട്, ഹൗവയെ മുമ്പിൽ നിർത്തിയിട്ടാണ് പിശാച് പുറകിലൂടെ പ്രവർത്തിച്ചത്. നീ ഹൗവയുടെ പുറകിൽ നിന്ന് പാമ്പ, പാമ്പിന്റെ പുറകിൽ നിന്നത് പിശാച്. സ്പിരിറ്റ് ബീങ് തന്ത്രത്തിലൂടെ ആദവുമായിട്ടുള്ള പോരാട്ടത്തിൽ ആദത്തെ തോൽപ്പി. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് പുറകെ പഠിക്കാം. അപ്പൊ തോറ്റ മണ്ഡലം നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ തോക്കാതിരിക്കാൻ അത് നമ്മളെ സഹായിക്കൂ, അല്ലെങ്കിൽ നമ്മൾ വീണുപോ. ഇവിടെ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇവ കിരീടം കൊച്ചിൻ റിഫൈനറിയുടെ ഭാഗത്തിരിക്കുകയാണ്, എന്നുള്ള കൊച്ചി റിഫൈനറി ഒരിക്കലും പിശാചല്ലാട്ടോ. ഇനി ഷാജി വേറെ കൊച്ചി റിഫൈനറി പിശാചാന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് നടക്കരുത്. അവിടുത്തെ ഞാൻ ആ നാട്ടുകാരന്റെ ശ്രദ്ധിച്ചേ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ ഇന്ന് മൂന്നാം റൗണ്ടിൽ രണ്ടാം റൗണ്ട് തുടർന്ന് യേശുവുമായിട്ടുള്ള പോരാട്ടം, ആ രണ്ടാം റൗണ്ടിൽ പിശാചും യേശുവുമായിട്ടും, യേശു ദൈവത്തിന്റെ മകൻ അല്ലേ, ദൈവപുത്രനായ ക്രിസ്തു, ആദം ദൈവത്തിന്റെ മകൻ, ഒന്നാം ആദം എടുത്തിട്ട് ആദം എന്ന് പേരിട്ടിരിക്കുന്നു. ആ രണ്ടാമത്തെ പോരാട്ടത്തിൽ ക്രിസ്തുവും പിശാചും ആദ്യത്തെ പോരാട്ടം ഏതനിലായിരുന്നു, ദൈവിക മണ്ഡലത്തിലായിരുന്നു. ഏതെന്ന വാക്കിന്റെ അർത്ഥം ഡിലൈറ്റ് എന്നാണ്. ഡിലൈറ്റ് എന്ന് വെച്ചാൽ ആനന്ദം. എവിടെയാണ് ആനന്ദം? ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ പരിപൂർണതയാണ്. ഏതനിലായിരുന്നു ആദ്യത്തെ പോരാട്ടം, പക്ഷെ എന്നിട്ടും ആദം തോറ്റു. രണ്ടാമത്തെ പോരാട്ടം ഏതല്ലായിരുന്നില്ല, പിശാചിന്റെ ടെറിട്ടറികളായി, ലോകത്തിലായിരുന്നു. സംഭവം മാറി, അതായത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്, ആദ്യത്തെ വോളിബോൾ കളി കൊച്ചിൻ ഷിപ്പ്യാർഡും റിഫൈനറി തമ്മിലുള്ള വോളിബോൾ കളി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഗ്രൗണ്ടിലായി, എന്നിട്ടും കൊച്ചിൻ ഷിപ്പ്യാർഡ് തോറ്റു, റിഫൈനറി ജയിച്ചു. കിരീടമായിട്ട് അവർ പോയി, റിഫൈനറിക്കാർ പോയി അവരുടെ അടുക്കലേക്ക് വന്നു. ഇനി രണ്ടാമത്തെ പോരാട്ടം കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഗ്രൗണ്ടിലല്ല, റിഫൈനറിയുടെ ഗ്രൗണ്ടില, അവരുടെ സ്ഥലത്താണ്. ഇനി കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ആളുകൾ കൂടെ അങ്ങോട്ട് പോകും. ഇതേപോലെ സ്വർഗത്തിലെ രണ്ടാമത്തെ കളിക്കാരെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒടുക്കത്തെ ആദം യേശു ക്രിസ്തു സ്വർഗം വിട്ട്, സ്വർഗത്തിലെ സകല മഹത്വവും വിട്ട് ഭൂമിയിലേക്ക് കഥ പറഞ്ഞു കേട്ടിട്ടില്ലേ, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ, ഞാൻ സ്വർഗത്തു നിന്നുള്ള, പിന്നെ ഞാൻ വന്നതെന്തിനാ, ഞാൻ വന്നത് വെച്ചാൽ മറ്റൊരു തോപ്പിക്കാനാ. അതെങ്ങനെ അറിയാം, റിഫൈനറിയുടെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ കൊച്ചിൻ ഷിപ്പ്യാർഡ് വന്നത് എന്നത് പറയുന്നത് പോലെ. അതാ പറയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതാ. അങ്ങോട്ടേക്ക് വന്നതാ, ഇങ്ങോട്ടേക്ക് വന്നതാ. എന്നിട്ട് ലോകത്തിലാ, ഇനി അടുത്ത പോരാട്ടം ലോകത്തിലാ. ഈ പോരാട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനത്തെ ഗുസ്തിയാണ്, അല്ലല്ല, വിശ്വാസത്തിന്റെ പോരാട്ടം, വിശ്വാസത്തിന്റെ പോരാട്ടമായി, അല്ലാണ്ട് ജഡത്തിന്റെ പോരാട്ടം അല്ല, വിശ്വാസത്തിന്റെ പോരാട്ടം. ഇത് നടക്കുന്ന മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിലാ, ചിന്താമണ്ഡലം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, ഹൃദയത്തിന്റെ കണ്ണാണ് മനസ്സ്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിലെ ഏകാഗ്രത വിട്ട്, ക്രിസ്തുവിലെ ഏകാഗ്രത വിടുക, ആ ഒരു മണ്ഡലം വന്നാൽ നമ്മൾ തോറ്റു. ക്രിസ്തു ദൈവത്തോടുള്ള ഏകാഗ്രത വിടാതെയാണ് ജയം പ്രാപിച്ചത്. നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ക്രിസ്തുവിലെ ഏകാഗ്രത വിടാതെയാണ് നമ്മൾ ജയം പ്രാപിക്കുന്നത്. അങ്ങനെ കൊച്ചിൻ ഷിപ്പ്യാർഡ് റിഫൈനറിയുടെ ഗ്രൗണ്ടിൽ ചെന്നു, അവരുമായി കളിച്ചു. രണ്ടാമത്തതിൽ, ആദ്യത്തതിൽ 1-0 ആയിരുന്നു, രണ്ടാമത്തതിൽ ഇതാ കൊച്ചിൻ ഷിപ്പ്യാർഡ് ജയിച്ചു എന്നതുപോലെ സ്വർഗത്തിൽ നിന്ന് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്ന, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു, മരണത്തിന്റെ കീഴിലേക്ക് കടന്നു വന്നു, പിശാചിന്റെ അധികാരത്തിലേക്ക് കടന്നു വന്നു, വചനം മാംസമായി ദൈവത്തിനായ ക്രിസ്തു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായി, വചനം മാംസമായി മരണത്തിന്റെ കീഴിലേക്ക് കയറി വന്നു, മരണത്തിന്റെ കീഴിലേക്ക് കയറി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, പ്രതിയോഗിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. തോൽപ്പിച്ചു, തോൽപ്പിച്ചു, മരണത്താൽ നീക്കി. ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ഹല്ലേലൂയ, വിടുവിച്ചു. മരണത്തിന് അടിമകളായവരെ വിടുവിച്ചു, വിടുവിച്ചു. ഇനി അടിമകളായവരെ വിടുവിച്ചെങ്കിൽ ഈ വിടുവിച്ച വിവരം ആർക്കറിയത്തില്ല? മരണത്തിന് അടിമകളായിരുന്നവർക്കറിയത്തില്ല. അവരിപ്പോഴും പഴയ സിസ്റ്റത്തിൽ തന്നെ. അപ്പൊ ഇനി മൂന്നാമത്തെ കളി, യേശു ക്രിസ്തു ആരൊക്കെ വിടുവിച്ചോ അവരുമായിട്ടാണ് മൂന്നാമത്തെ കളി. പിടുത്തം കിട്ടിയ? യേശു ക്രിസ്തു ആരൊക്കെയാണോ മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചത് അവരുമായിട്ടാണ് ഇനി മൂന്നാമത്തെ കളി. അപ്പൊ അവരൊന്നും മനസ്സിലാക്കിയാൽ മതി, ഞങ്ങൾ ഓൾറെഡി കർത്താവ് വിടുവിച്ച് കഴിഞ്ഞു, ഇനി ആ വിടുവിച്ച മണ്ഡലത്തിൽ നിന്നാ മതി. ഞങ്ങളുടെ പരാജയം എന്ന് പറഞ്ഞ വീണ്ടും പഴയതിൽ പോയി നിൽക്കുന്നതാണ് ഞങ്ങളുടെ പരാജയം. പിടുത്തം കിട്ടിയ മക്കളെ? വീണ്ടും പഴയതിൽ പോയി നിൽക്കുന്നതാണ് ഞങ്ങളുടെ പരാജയം. ഞങ്ങൾ ഓൾറെഡി വിടുവിച്ച് കഴിഞ്ഞു, ഇനി ഞങ്ങൾ പുതിയതിൽ നിന്നാ മതി. പുതിയതിലാണ് ഞങ്ങളെ വിടുവിച്ചാക്കിയത്. ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായി, പഴയതെല്ലാം കഴിഞ്ഞുപോയി. അപ്പൊ കഴിഞ്ഞുപോയതിൽ ഇന്ന് ഇനിയും നമ്മളെ നിർത്തുകയാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ നിർത്തിയാൽ നമ്മൾ തോറ്റു. മൂന്നാം റൗണ്ട് ദൈവത്തിന്റെ മക്കളായ നമുക്കെതിരെ. ക്രിസ്തു രക്ഷകനായി സ്വീകരിച്ചപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, 1:12, അവനെ കൈക്കൊണ്ട്, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർ ദൈവം മക്കളാകാൻ ദൈവാധികാരം കൊടുത്തിരിക്കുക. ദൈവം മക്കളാകാൻ ദൈവാധികാരം കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. അപ്പോ നമ്മളിപ്പോൾ ദൈവത്തിന്റെ മക്കളാ. മക്കളെ കണ്ടാൽ ഉടനെ തന്നെ പിശാച് എന്നാ പറയും? എന്നാ പറയുന്നു എന്ന് പറഞ്ഞ അടുത്ത ആളോട് പറഞ്ഞേ, മകനെ കണ്ടാൽ ഉടനെ പിശാച് എന്നാ പറയണേ? ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാവും. ഇന്നും പിശാച സർവ്വലോകം പാടുകൊണ്ടിരിക്കണേ, കാരണം 1:1 നിൽക്കണേ. ആദ്യത്തതില് ആദവുമായിട്ടുള്ളത് പിശാച് ചോദിച്ചു. അപ്പോ ആദവുമായിട്ടുള്ള പിശാച് ചോദിച്ചപ്പോ 0:1. ക്രിസ്തുവായിട്ടുള്ള ഒരു പിശാച് തോറ്റു, 1:1. അടുത്ത നിർണായകമാ, നിർണായകമാ. നീ ആദത്തോട് കൂടെ നിന്നാ തോറ്റു, നീ ക്രിസ്തുവോട് നിന്ന് കൂടെ ജയിച്ചു. ഹല്ലേലൂയ, നിർണായകമാ. നീ പഴയ നിർത്തിയിൽ നിന്നാ തോറ്റു, പുതിയതിലേക്ക് മാറിയാ ജയിച്ചു. ഓൾറെഡി നമ്മളെ പുതിയതിലേക്ക് മാറ്റി കഴിഞ്ഞു ദൈവം ക്രിസ്തുവിലൂടെ. പക്ഷെ നമ്മൾ മാറാൻ ഈ സംഭവം നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ് വിഷയം. ഇതൊന്ന് നമ്മുടെ സഹോദരർക്ക് അറിയണം. അവർക്ക് ആകപ്പാട് അറിയുന്നത് ആരാധന, ആരാധന, ആരാധന. ഈ പുസ്തകത്തിലെ ചാപ്റ്റർ 1 ആരാധന, 66 പുസ്തകത്തിലെ 66 ആരാധന. ഇതാണോ എന്റെ സഹോദരൻ ഈ പുസ്തകം? ആരാധിക്കുന്നതിൽ തെറ്റില്ല. ഇത് കണ്ടോ, ദൈവത്തെ ആരാധിക്കുന്ന പുസ്തകമാണ് ഇത്. എന്റെ സഹോദരങ്ങളായ വിശുദ്ധന്മാരായ വ്യക്തിത്വങ്ങൾ എഴുതിയത് കോപ്പി അടിച്ചതല്ല, കർത്താവ് എനിക്ക് തന്നെ തന്നതാ. ഈ പാട്ടിന്റെ ഈരടികളും ഇതിന്റെ ട്യൂണും അടക്കം ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാ. പക്ഷേ അതല്ല നമ്മുടെ ലക്ഷ്യം, അത് നമ്മുടെ കൾച്ചറാണ്. നമ്മൾ ദിവസവും ചെയ്യേണ്ടതാണ്. നമ്മുടെ ഉൾത്തളത്തിൽ ആത്മാവിൽ ആരാധന നടന്നുകൊണ്ടേയിരിക്കണോ? എന്നാൽ ഈ വചന സത്യങ്ങളൊന്നും അറിയാതെ ഈ ജനത്തെ ആരാധന, ആരാധന, ആരാധന. ഒരു മാക്സിമം പറഞ്ഞ കഴിഞ്ഞ ദിവസം ദേവസ്വം പറഞ്ഞു, നമ്മളെ ദൈവത്തെ വെളിപ്പെടുത്താനൊന്നും അല്ല വിളിച്ചത്, അത് ക്രിസ്തുവിന്റെ ഡ്യൂട്ടി മാത്ര. ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഫേസ്ബുക്കിന്റെ താഴെ ഒരു വളരെ ഞാൻ സ്നേഹിക്കുന്ന ഒരു ദേവാസനം എഴുതിയിട്ടേക്കണ കാര്യമായി പറഞ്ഞത്, അത് ക്രിസ്തുവിന്റെ ഡ്യൂട്ടിയാ, നമ്മുടെ ഡ്യൂട്ടി അല്ല. നമ്മൾ സാക്ഷ്യം പറഞ്ഞാൽ മാത്രം മതി, ക്രിസ്തുവിന് സാക്ഷ്യം പറഞ്ഞാൽ മതി. എന്റെ സഹോദരങ്ങളെ, ഇത്രത്തോളം തെറ്റിക്കിടക്കുകയാണ് നമ്മൾ. ഇവിടെ ഇനി നമ്മൾ ഓരോരുത്തരും ജയം പ്രാപിക്കണം. ജയത്തെ കുറിച്ച് ഇന്നത്തെ ക്രിസ്തീയ പ്രസംഗങ്ങളിൽ കേൾക്കാത്തതിന്റെ കാരണം പിശാച് നമ്മളെ ജയിച്ചിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഇന്നും പഴയതിൽ നിർത്തിയിരിക്കുകയാണ്, പുതിയതിലേക്ക് മാറിയിട്ടില്ല. ആദത്തിൽ നിർത്തിയിരിക്കുകയാണ്, ക്രിസ്തുവിലേക്ക് മാറിയിട്ടില്ല. ദൈവം നമ്മൾ ഓൾറെഡി മാറ്റി കഴിഞ്ഞു, പക്ഷെ നമ്മൾ മാറണ്ടേ? ഹൃദയത്തിൽ സത്യം അറിഞ്ഞാലല്ലേ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുള്ളൂ. അപ്പോ ഈ മൂന്നാമത്തെ നിർണായകരമായ പോരാട്ടത്തിൽ, അത് വിശ്വാസത്തിന്റെ പോരാട്ടമാ. നീ പഴയതിലാണോ നിൽക്കണേ, പുതിയതിലാണോ നിൽക്കണേ എന്നുള്ള വിശ്വാസത്തിന്റെ പോരാട്ടമാ. നീ ആദത്തിലാണോ ക്രിസ്തുവിലാണോ എന്ന് വെക്കുന്ന വിശ്വാസത്തിന്റെ പോരാട്ടോ. അപ്പോ ഇത് വ്യക്തതയോടെ നാം അറിയുന്നില്ല എങ്കിൽ, സത്യം അറിയുന്നില്ല എങ്കിൽ നമ്മൾ സ്വതന്ത്രമാകത്തില്ല, സ്വതന്ത്രമാകുന്നില്ല എങ്കിൽ നാം ശക്തിപ്പെടുകയില്ല. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആ മൂന്നാമത്തെ ആ പോരാട്ട മണ്ഡലത്തിൽ അതിൽ നാം ജയം പ്രാപിക്കുന്നതനുസരിച്ചാണ് നാം അകത്ത് കയറുന്നത്, ദൈവരാജ്യത്തിന്റെ അകത്ത് കയറുന്നത്. നമ്മുടെ മെയിൻ സന്ദേശം മറന്നു പോകരുത്. ഞാനത് സൂചിപ്പിച്ചില്ല, എന്നാൽ ഇപ്പൊ സൂചിപ്പിക്കുന്നു. എന്റർ ടു ദ കിങ്ഡം വേർ ദേർ ഈസ് ദ കിങ്. രാജാവുള്ള രാജ്യത്ത് പ്രവേശിക്കുക, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. യോഹന്നാൻ 10:9 കർത്താവ് പറയുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കടപ്പീൻ. അകത്ത് കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ ധാരാളം മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും, അവൻ അകത്ത് കിടക്കുകയും പുറത്തു പോവുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ഈ മൂന്നാമത്തെ റൗണ്ട് വളരെ നിർണായകമാണ്. ഇത് ശരീരം കൊണ്ടുള്ള ഗുസ്തിയല്ല, മനസ്സിലെ ചിന്തകളിൽ നടക്കുന്ന ഗുസ്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇവിടെ നാം നമ്മൾ ഇന്ന് ജയിച്ചു നിൽക്കുകയാണോ പരാജയപ്പെട്ട് നിൽക്കുകയാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ഒന്ന് ചെക്ക് ചെയ്തോളാം. നിങ്ങളുടെയൊക്കെ വീട്ടില് ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതിന്റെയൊക്കെ പുറത്തുനിന്നാണ് നിങ്ങൾ ഇലക്ട്രിസിറ്റിയും ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവരും നോർമലി പുറത്തുനിന്നാണല്ലോ. സോളാർ ഉള്ളവർ വളരെ കുറവാണ്. വാട്ടർ വെള്ളം ചിലർക്ക് കിണറുള്ളത് കൊണ്ട് അവർക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണ്ട. ചിലർ കിണറില്ലാത്തവർക്ക് ഗവൺമെന്റിന്റെ വെള്ളം വാങ്ങി. അപ്പോൾ ഒരു മീറ്റർ ഉണ്ടാവും. ഇങ്ങനെ എന്ത് ചെയ്യും, ആ മീറ്റർ കുറച്ച് സ്പീഡിൽ കറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് തോന്നി. വളരെ, ഞങ്ങളിപ്പോ ഒരാളല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ടുപേരുടെ ഉള്ളൂ, ഇത്രയധികം എമൗണ്ട് എന്താ ഇതുകൊണ്ട് വരുന്നേ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് പോയി മീറ്റർ റീഡിംഗ് പോകും. ശരിയല്ലേ, ആ ഇന്ന് ഇത്ര യൂണിറ്റ് ഓടിയിട്ടുണ്ട്, നാളെ എത്രയായി, അങ്ങനെ യൂണിറ്റ് നോക്കും. ശരിയല്ലേ, ഞാൻ എന്റെ ജീവിതത്തിൽ നോക്കിയിട്ടുണ്ടോ? യൂണിറ്റ് നോക്കും. ഇതേപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ ആ പോരാട്ടത്തിന്റെ ലെവലൊന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജയിച്ചു നിൽക്കുവാണോ തോറ്റു നിൽക്കുവാണോ ഇത് നോക്കാനായിട്ട് അടുത്ത ആള് പറഞ്ഞു തരത്തില്ല, നമ്മൾ തന്നെ നോക്കണം. തോറ്റു നിൽക്കുവാണെങ്കിൽ ഉടനെ തന്നെ ജയിക്കാനുള്ള ക്രമീകരണം നോക്കുകയാണോ. സെക്കൻഡ് കൊരിന്ത്യൻസ് 13, 13:13 അതിന്റെ 5 വായിച്ചു.
നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ.
ദൈവത്തിന്റെ വചനം പറയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ. അടുത്ത ആൾ അടുത്ത ആളെ പരിശോധിക്കാൻ പോയാൽ അടിയുണ്ടോ? അവനവൻ അവനവനെ തന്നെ പരിശോധിക്കും. ഞാൻ വിശ്വാസത്തിൽ നിൽക്കുന്നുവോ? ഇപ്പൊ നമ്മൾ നമ്മളെ ജഡ്ജ് ചെയ്തോ? മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പോരുത്, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാം. ഇതൊരു പോരാട്ടമാണ്. വിശ്വാസത്തിൽ നിന്ന് നമ്മളെ താഴേക്ക് വീഴിക്കുക, വിശ്വാസം താഴേക്ക് വീഴിക്കുക. കാരണം വിശ്വാസത്തിനൊരു റിസൾട്ട് ഉണ്ട്. വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിന്റെ റിസൾട്ട് എന്താ?
ബ്രദറെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് വിശ്വസിച്ചത് ഞങ്ങളുടെ വീട്ടിലൊരു കാറ് വരുമെന്ന്.
വന്നു ബ്രദറെ, സ്തോത്രം, ദൈവത്തിന് നന്ദി. ഈ റിസൾട്ടിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ റിസൾട്ട് എന്താ? ആ റിസൾട്ട് അവനവനിൽ ഉണ്ടോ എന്ന് അവനവൻ തന്നെ ചെക്ക് ചെയ്യണോ? ഞാൻ റിസൾട്ട് എന്താന്ന് പറയാൻ ഞാൻ നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്താ? ആ അവര് പ്രവർത്തിച്ചാൽ കപ്പലുകൾ പുറത്തിറങ്ങും. ആദ്യത്തെ കപ്പൽ ഇറങ്ങിയപ്പോ ഞാനും ഉണ്ടായിരുന്നു, അന്ന് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു. റാണി പത്മിനി എന്ന് പറയുന്ന അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞെന്ന് ഞാൻ കേട്ടു. അപ്പൊ അന്ന് ഞാനും പോയി എന്റെ അപ്പന്റെ കൈ പിടിച്ചു. അപ്പൊ കൊച്ചി ഷിപ്പ്യാർഡിന്റെ പ്രവർത്തനത്തിന്റെ റിസൾട്ട് കപ്പലാണ്, അല്ലെങ്കിൽ കപ്പലുകൾ, പുതിയ കപ്പലുകൾ പൊളിയിലിറങ്ങുക. നമ്മുടെ വിശ്വാസത്തിന്റെ റിസൾട്ട് എന്താ സഹോദരങ്ങള്? നമ്മുടെ വിശ്വാസ റിസൾട്ടാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നത്. നമ്മുടെ വിശ്വാസ റിസൾട്ടാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നത്. ഇത് മറന്നുപോകരുത്. ഇത് നടക്കുന്നുണ്ടോ എന്ന് അവനവനെ തന്നെ ഒന്ന് ശോധന ചെയ്തു കൊള്ളണം. അതായത് ക്രിസ്തു ഞാൻ കുറച്ച് വിശ്വസിച്ചു ബ്രദറെ, കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് അവിടുത്തെ അമ്മയിലായിരുന്നു എന്റെ വിശ്വാസം, ഇപ്പൊ എനിക്ക് അവിടുത്തെ അമ്മയിലൊന്നും അല്ല, എനിക്ക് ക്രിസ്തുവിന്റെ വിശ്വാസം. എനിക്ക് നാളെ അത് വേണ്ടി മാറാൻ വേണ്ടി ക്രിസ്തുവിൽ വിശ്വസിക്ക. അമ്മയിൽ വിശ്വസിച്ചതിന് ഏതൊരു അമ്മയുടെ കാര്യം പറഞ്ഞോട്ടെ, ഇനിയിപ്പോ അത് ചോദിച്ചു വേറെ ഏതമ്മയുടെ കാര്യം പറഞ്ഞു. ഏതിഷ്ടമാരമ്മമാരുണ്ടല്ലോ, ഓക്കെ, അത് ഏതോരമ്മ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തരുന്ന ഏതോരമ്മ, അതിനായിരുന്നു നേരത്തെ വിശ്വാസം. ഇപ്പൊ ക്രിസ്തുവിനാണ് വിശ്വാസം. ആ അമ്മയിൽ വിശ്വസിച്ച് ഉദ്ദേശകാര്യം സാധിക്കാനെ, ക്രിസ്തു വിശ്വസിച്ച് എന്തിനു വേണ്ടി സഹോദരോ? ക്രിസ്തു വിശ്വസിച്ചത് പ്രിയ സഹോദരങ്ങളെ, ദൈവം ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്, അത് നടക്കാൻ. ഒരു വാക്യമൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ, യോഹന്നാൻ 1:12. എന്തിനാ നമ്മൾ ക്രിസ്തു വിശ്വസിച്ച്? നമ്മൾ ദൈവപുത്രന്മാരായി തീരാനാ ക്രിസ്തു വിശ്വസിച്ചത്? ആണോ അല്ലയോ? അല്ലാതെ സി എസ് ഐ ചേരാനോ കത്തോലിക്കയിൽ ചേരാനോ പെന്തക്കോസ്റ്റ് ചേരാനോ ബ്രദറിനിൽ ചേരാനോ ബാപ്റ്റിസ്റ്റ് ചേരാനോ ഒന്നും അല്ല. ഒന്ന് വായിച്ചേ, അങ്ങനെ തന്നെയാണോ പ്രമാണം പറയുന്നതെന്ന്?
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു.
ഹല്ലേലൂയ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ, എലോഹിമുകളാകുവാൻ, തിയോസുകളാകുവാൻ. ഹല്ലേലൂയ. അവൻ ആര്? മോണോസ്, അലിത്തിനോസ്, തിയോസ്, ഏക സത്യ ദൈവം അധികാരം കൊടുത്തു. പിടുത്തം കിട്ടിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു പറഞ്ഞില്ലേ പിതാവായ ഏക സത്യ ദൈവം എന്ന് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. ആ യേശുക്രിസ്തു പറയുകയാണ്, ഇതാ ഏക സത്യ ദൈവമായ നിന്നെയും, അതാണ് മോണോസ് അലിത്തിനോസ് തിയോസ്, ഏക സത്യ ദൈവം. ആ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് നൽകി. ആ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വസിക്കുന്നവർക്ക് തിയോസുകളാകുവാൻ, ദൈവപുത്രന്മാരാകുവാൻ, എലോഹിമുകളാകുവാൻ, ഏക സത്യ ദൈവമായ പിതാവ് അധികാരം കൊടുത്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഫലം എന്താ? നമ്മൾ വിശ്വാസം നിൽക്കുന്നുവോ എന്ന് നമ്മളെ തന്നെ ചെക്ക് ചെയ്യാൻ പറയുമ്പോ, നമ്മൾ വിശ്വാസം നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ അകത്ത് ദൈവപുത്രൻ വെളിപ്പെടുന്നുണ്ടോ, ഏത് മാത്രം വെളിപ്പെടുന്നുണ്ട് എന്ന് ശോധന ചെയ്യുവാനുള്ള ടെസ്റ്റ്, മെഷർമെന്റ് എക്യുപ്മെന്റ് ആണ്, അല്ലെങ്കിൽ മെഷറിംഗ് എക്യുപ്മെന്റ് ആണ്, എക്യുപ്മെന്റിന് തുല്യമാണ് വിശ്വാസത്തിന്റെ പോരാട്ടം. മനസ്സിലായോ? മെഷറിംഗ് എക്യുപ്മെന്റിന് തുല്യമാണ് വിശ്വാസത്തിന്റെ പോരാട്ടം. 2 തിമോത്തി 4:1 അതിന്റെ ഏഴാം വാക്യത്തിൽ പൗലോസ് ഈ സ്കെയില് വെച്ച് തന്നെ മെഷർ ചെയ്യുന്നത് കാണാം. 4:7 പൗലോസ് തന്നെ തന്റെ ജീവിതം കാലം തീരാറായി. അപ്പൊ താൻ മെഷർ ചെയ്യുക തന്നെ. ചില ഈ പിള്ളേരെ കണ്ടിട്ടില്ലേ, ഈ ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാല് ചുമരേനും മുഴുവൻ വരയായി. എന്തോ ഈ വരയെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് എനിക്കിപ്പോ ഇവിടുത്തെ കിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ, കാരണം എന്റെ വീട്ടിൽ ഈ പരിപാടിയുണ്ട്. ഓക്കേ, അതായത് ഹൈറ്റ് ചെക്ക് ചെയ്യുവോ, എന്നിട്ട് അവിടെ പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്യും ആ ചുമരേല്, എന്നിട്ട് വീണ്ടും ഒരു 4-5 മാസം കഴിയുമ്പോ വീണ്ടും പോയി നിൽക്കും അവിടെ പിള്ളേരുടെ കാര്യം പറഞ്ഞിട്ട്. എന്നിട്ട് വീണ്ടും നോക്കിട്ട് അവിടെ ആ ഹൈറ്റ് എത്ര കൂടി അവിടെ മാർക്ക് ചെയ്യും. എന്നിട്ട് ഹൈറ്റ് കൂടി വേണമെങ്കിൽ മമ്മി ഹൈറ്റ് കൂടി ഹൈറ്റ് കൂടി ഹൈറ്റ് കൂടി. പിള്ളേര് ചെക്ക് ചെയ്യണുണ്ടോ, ഹൈറ്റ് ചെക്ക് ചെയ്യണുണ്ടോ? നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യണ്ടേ? എന്നിട്ട് പറഞ്ഞു പപ്പാ വിശ്വാസം കൂടി വിശ്വാസം കൂടി വിശ്വാസം കൂടി പറയണ്ടേ? ഹല്ലേലൂയ. കുരിയച്ഛനങ്ങൾ ചിന്തിക്കുന്നു ഞാൻ അങ്ങനെയും ചെയ്യും, എല്ലാ അങ്കിളുമാരും ആന്റിമാരും ഒക്കെ അത് ചെയ്തോ. നമ്മൾ കൊച്ചു പിള്ളേരെ പോലെയാ ദൈവത്തിന്റെ മുമ്പ്, കൊച്ചു പിള്ളേരെ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ മെഷർ ചെയ്യണം ഇടയ്ക്ക് 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 നമ്മൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ചെക്ക് ചെയ്ത് തോന്നണം. ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നു, 30 മേനിയാണോ 35 മേനിയാണോ 40 ആണോ 50 ആണോ 60 ആണോ 80 ആണോ 90 ആണോ ഓ ഗ്ലോറി 95 ആണോ യേശുവിനെ പോലെ 100 ആണോ ഓരോരുത്തരും അവനവനെ തന്നെ മെഷർ ചെയ്ത് തോന്നണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയും ആ ചുമരില്, നമ്മുടെയും വിശ്വാസ ചുമരില് ഇങ്ങനെ ലൈൻ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ മുകളിലേക്ക് 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 ലൈൻ. ഹല്ലേലൂയ. വളർന്നു കയറിക്കോളണം, വളർന്നു കയറിക്കോളണം. ദൈവത്തിന് വലിയ ഇഷ്ടമാ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്നെ മെഷർ ചെയ്യുന്നത് കാണണം. വായിച്ചേ 2 തിമോത്തി 4:7 വായിച്ചു.
ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു,
വിശ്വാസം കാത്തു. ഹല്ലേലൂയ. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന I have fought the good fight. I have finished the course. I have kept the faith. Hallelujah. ഞാൻ നല്ല പോരാട്ടം കഴിച്ചു, കോഴ്സ് പൂർത്തിയാക്കി. ഏത് കോഴ്സാണാവോ? ഒരുവൻ വിശ്വസിച്ചാൽ അതിനുള്ള കോഴ്സാണ്. എവിടം വരെയാ? ഒരു മെഡിക്കൽ കോളേജിൽ ചേർന്നാൽ അത് എന്തിന്റെ കോഴ്സാ? ഡോക്ടർ ആകാനുള്ള കോഴ്സ് അല്ലെ? നമ്മൾ യേശു വിശ്വസിച്ചത് എന്തിനുള്ള കോഴ്സാ? പ്രൈസ് ഗോഡ്, ദൈവപുത്രനായി വെളിപ്പെടാനുള്ള കോഴ്സ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രനാകാനുള്ള അധികാരം കൊടുത്തു. ദൈവപുത്രനാകാനുള്ള കോഴ്സാണത്. ഐ ഹാവ് ഫിനിഷ്ഡ് ദ കോഴ്സ്. ഞാന് ആ കോഴ്സ് എനിക്ക് തന്നിട്ടുള്ള ഞാൻ പൂർത്തിയാക്കി. അദ്ദേഹം പറഞ്ഞൊരു പേരുണ്ട്, മൈ കോഴ്സ് എഴുതിയേക്കണേ. ഇംഗ്ലീഷില് KJV നമ്മൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ്. ഞാൻ എന്റെ കോഴ്സ് പൂർത്തിയാക്കി. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കോഴ്സ് പൂർത്തിയാക്കണ്ടേ? കോഴ്സ് പൂർത്തിയാക്കണ്ടേ? ഹല്ലേലൂയ. ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുറെ പിള്ളേരുണ്ട്, മെഡിസിൻ കഴിഞ്ഞ കുറെ പിള്ളേരൊക്കെ അല്ലേ. ഞാൻ കേൾക്കുന്നൊരു കാര്യം, അവരെ ആപ്പാളി 7 പേരെ അത് ജയിച്ചോളൂ കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ ഇനിയും അരിയേഷൻ പാസ്സായി ഇനിയിപ്പോ അടുത്ത വർഷം അടുത്ത വർഷമൊക്കെ ജയിച്ചിട്ട് വേണം വരാൻ. ഓരോ സംസ്ഥാനം വരെ ഞാൻ പൂർത്തിയായിച്ചു. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ്. ഐ ഹാവ് കെപ്റ്റ് ദ ഫെയ്ത്ത്. ഞാൻ വിശ്വാസം കാത്തു, വിശ്വാസം കാത്തു. അതാ തന്റെ ജയം. ആ വിശ്വാസത്തിലാണ് താൻ ദൈവപുത്രനായി വളരുവാൻ വെളിപ്പെടുവാനിടയായത്. അതുകൊണ്ട് അദ്ദേഹം എന്നെ പറഞ്ഞു, ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഗലാത്യ ലേഖനം 2:20 അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഞാൻ മരിച്ചു, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഞാൻ ക്രൂശിക്കപ്പെട്ടു. ആ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു നേരത്തെ ജീവിച്ചിരുന്നത്. ആദത്തിൽ ഞാൻ ക്രൂശിക്കപ്പെട്ടു. അപ്പോ എന്റെ ജീവിതം കഴിഞ്ഞു, എന്റെ ജീവിതം കഴിഞ്ഞു. ഇനിയിപ്പോ ഞാനല്ല ഈ ശരീരത്തിലൂടെ ജീവിക്കുന്നത്, ക്രിസ്തുവാണ്. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ദൈവത്തിനാണ് ജീവിക്കുന്നേ. ഹല്ലേലൂയ. ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. കഴിഞ്ഞ സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടൊരു പ്രധാനപ്പെട്ട സന്ദേശം നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവപുത്രനെയും മനുഷ്യപുത്രനെയും നമ്മൾ തിരിച്ചറിയുന്ന രംഗം ഇതാണ്. ഒരു മനുഷ്യപുത്രന്റെ ഉള്ളിലും അവന്റെ മനുഷ്യനായ അപ്പൻ കയറിയിരുന്ന് ജീവിക്കുന്നില്ല. അതിന് പറ്റില്ല. ഒരു മനുഷ്യപുത്രന്റെ ഉള്ളിലും അവന്റെ മനുഷ്യനായ അപ്പൻ, ജഡത്തിലുള്ള അപ്പൻ കയറിയിരുന്ന് ജീവിക്കുന്നില്ല. പക്ഷെ ദൈവപുത്രന്മാരങ്ങനെയല്ല. ദൈവപുത്രന്മാരുടെ ഉള്ളിൽ അവരുടെ അപ്പൻ ജീവിക്കുന്നു, സ്വർഗീയ പിതാവ് ജീവിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ സ്വർഗീയ പിതാവ് ജീവിച്ചു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും എന്റെ പിതാവും ഒരുമിച്ചാണ്. പിതാവ് എവിടെയാണ്? യേശു ക്രിസ്തു യോഹന്നാൻ 14:10 പറയുന്നു, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ ലോകത്ത് ജീവിക്കുന്നു, ലോകത്ത് പ്രവർത്തിക്കുന്നു. ഇതാണ് ദൈവപുത്രൻ. ഇതിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മനസ്സിലായോ? മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ അവന്റെ അപ്പൻ, മനുഷ്യനായ അപ്പൻ അവന്റെ ഉള്ളിൽ ജീവിക്കുന്നില്ല. ദൈവപുത്രന്റെ ഉള്ളിൽ അവന്റെ സൃഷ്ടാവായ നിത്യ പിതാവായ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അവനിലൂടെ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് ഭൂമിയിൽ ദൈവരാജ്യം വെളിപ്പെടുന്നത്. അവിടെ പിന്നെ മനുഷ്യനല്ല, മനുഷ്യൻ മരിച്ചു, ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല, ക്രിസ്തുവിൽ ജീവിക്കുന്നു. അപ്പൊ നമ്മളിൽ ദൈവം എങ്ങനെ ജീവിക്കുന്നേ? ക്രിസ്തുവിൽ ഡയറക്റ്റ് പിതാവാണ് ജീവിക്കുന്നേ. നമ്മൾ പിതാവുമായിട്ടുള്ള കണക്ഷൻ ആരുവഴിയാണ്? ക്രിസ്തുവിലൂടെ അല്ല നമുക്ക് പിതാവുമായിട്ട് കണക്ട് ചെയ്യാനേ പറ്റില്ല. കാരണം ആദ്യം നമ്മളുടെ കണക്ഷൻ മുറിച്ചു കളഞ്ഞു, ക്രിസ്തു ആ കണക്ഷൻ വീണ്ടും കൊണ്ടുവന്നു. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരേ ഒരുവൻ ക്രിസ്തു. ഇനി പിതാവ് നമ്മൾ ജീവിക്കുന്ന ക്രിസ്തുവിലൂടെയാണ്. പിതാവ് നമ്മൾ ജീവിക്കുന്ന ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിനടുക്ക് എത്താൻ പറ്റില്ല നമുക്ക്. പക്ഷെ ക്രിസ്തുവിന് വേറെ ആരും വേണ്ട പിതാവിനടുക്കൽ എത്താൻ. താനും പിതാവും ഒറ്റയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ക്രിസ്തുവിലൂടെയാണ് നമ്മൾ പിതാവുമായി ഒറ്റയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 15:21-23, Ephesians 1:9-10 ഇതൊക്കെ പറയുന്ന ഒറ്റ സന്ദേശമാണ്. 1 Johannes 5:20 ഒക്കെ പറയുന്ന ഒറ്റ സന്ദേശമാണ്. പിതാവേ, ഞാൻ അങ്ങിലും അങ്ങനിലുമായിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ ഒന്നായി തീരണം. സ്വർഗവും ഭൂമിയും ക്രിസ്തുവിൽ ഒന്നായി തീർന്ന കാല സമ്പൂർണ്ണ വ്യവസ്ഥ എല്ലാം ഒന്നായി തീരണം. ഹല്ലേലൂയ. അപ്പൊ ഈ സന്ദേശം നിങ്ങൾ മറക്കരുത്. ദൈവപുത്രന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം അവന്റെ ഉള്ളിൽ വസിച്ച് അവനിലൂടെ ഈ ലോകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. എന്നാൽ ഇത് അറിവില്ലാത്ത എന്റെ സ്നേഹിതരായ ഞാൻ സ്നേഹിക്കുന്ന ദൈവദാസന്മാർ പറയുന്നത് ഇത് വേണ്ട, അത് ക്രിസ്തുവിൽ മാത്രമുള്ളതാണ്. നോ, 2 Corinthians 6:16 പറയുന്നത് അങ്ങനെയല്ല. ക്രിസ്തുവിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. ദൈവം നമ്മളിൽ വസിച്ച്, ദൈവം നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ ഭൂമിയിൽ നടക്കും. ഇത് സംഭവിക്കുമ്പോഴാണ് അവൻ ദൈവപുത്രന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്, ദൈവപുത്രന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും ഞാനടക്കം ഈ മെഷറിംഗ് സ്കെയിൽ വെച്ച് നോക്കണം. എന്റെ വിശ്വാസം എവിടം വരെയാ? എന്റെ വിശ്വാസം ഞാൻ എവിടം വരെ ദൈവത്തിനെ വെളിവാക്കി? എത്രത്തോളം ദൈവം എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? ഞാനാണോ എന്നിൽ ജീവിക്കുന്നത്? ദൈവമാണോ ജീവിക്കുന്നത്? എനിക്കും ദൈവപുത്രന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അനദർ ഡേ ഓഫ് ഗോഡ് ഓൺ എർത്ത്. ദൈവത്തിന് ഭൂമിയിൽ മറ്റൊരു ദിവസം. ത്രൂ ഷാജി, ത്രൂ റാണി, ത്രൂ റൈജു, ത്രൂ സന്തോഷ്, ത്രൂ ചിഞ്ചു, ഓരോരുത്തരിലൂടെയും ദൈവത്തിന് ഭൂമി മറ്റൊരു ദിവസം. അവിടെ ഷാജിയാണ് ജീവിക്കാൻ പോണത്, ചിഞ്ചുവാണ് ജീവിക്കാൻ പോകുന്നതെങ്കിൽ മനുഷ്യനാണ് ജീവിക്കുന്നത്, ദൈവമാണ് ജീവിക്കേണ്ടത് നമ്മളിലൂടെ. നമ്മൾ അസിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ദൈവം തന്റെ ശരീരത്തിലൂടെ. ദൈവത്തിന് ജീവിപ്പ. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ മരിച്ചു, ഇനി ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ! ഇതാണ് ദൈവപുത്രന്മാരുടെ ജീവിതം. ഇത് നമ്മൾ എത്രത്തോളം സംഭവിച്ചു എന്ന് നമ്മൾ തന്നെ നമ്മളെ ശോധന ചെയ്യണം. ഈ പലപ്പോഴും ഈ ദൈവിഷ്ടം എന്നൊക്കെ പറയുമ്പോ അല്ല ഒരു വചനം ഉടനെ ചാടിക്കറി പിടിക്കും. ബ്രദറെ, ദൈവിഷ്ടം എന്ന് പറഞ്ഞാൽ യേശു വിശ്വസിക്കുക എന്നതാണ്. ഓക്കെ, ദൈവം അയച്ചാൽ വിശ്വസിക്കുക, അത് തന്നെയാ ദൈവിഷ്ടം. അതെ, സത്യമാണ്. അതിന്റെ റിസൾട്ട് എന്തോ ബ്രദറെ? എന്ത് റിസൾട്ട്? ആരാധന, ആരാധന, ആരാധന. ആണുങ്ങളുടെ ഭാഗത്തൊരാൾ പ്രാർത്ഥിക്കുക, പെണ്ണുങ്ങളെ ഭാഗത്തൊരാൾ പ്രാർത്ഥിക്കുക, മൂന്ന് പാട്ട്, ഒരു സങ്കീർത്തനം, കമ്മിറ്റി മീറ്റിംഗ്, വീട്ടിൽ പോവാ. ഇതല്ല അതിന്റെ റിസൾട്ട്. യേശു വിശ്വസിക്കുന്നതിന്റെ റിസൾട്ട് നമ്മൾ ഓരോരുത്തരും ദൈവപുത്രന്മാരായി വെളിപ്പെടണം. അവനെ കൈക്കൊണ്ട് യേശു, എന്നെ കൈക്കൊണ്ട് യേശു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാൻ അധികാരം കൊടുത്ത, അധികാരം എന്നുള്ളൂ, ആ അധികാരം ഉപയോഗിക്കണം. അധികാരം ഉപയോഗിച്ച് ജയിച്ചാലാണ് വെളിപ്പാട് 21:7 പറയുന്നത്. എടുത്തു വെച്ചിട്ട് വായിച്ചു, ജയിക്കുന്ന അവൻ ഇത് അവകാശമാക്കും. എല്ലാവർക്കും അവകാശം ആകാൻ പറ്റില്ല. ഇതൊക്കെ സഭയിൽ ഊന്നി പറയണ്ട, ഊന്നി പറയണം. ഈ മക്കൾ ജയിക്കത്തില്ലെന്നേ ഇങ്ങനെ പോയാൽ. ജയിക്കുന്നവന് അവകാശമാക്കും, ഞാൻ അവന് ദൈവം, അവൻ എനിക്ക് മകനുമായിരിക്കും. എടുത്തിങ്ങൊന്ന് വായിച്ചോളൂ.
ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും.
ഹല്ലേലൂയ! ഇനി നിങ്ങൾ കേട്ടല്ലോ അല്ലെ, ജയിക്കുന്നവനാണ് അവകാശം, എല്ലാവർക്കും അല്ല. അപ്പോ ശരിക്കും നമ്മളിത് കേട്ടില്ല എങ്കിൽ നമ്മളിങ്ങനെ ഉഴപ്പി ഉഴപ്പി നടക്കും. ഇങ്ങനെ ഉഴപ്പി ഉഴപ്പി നടക്കുന്ന ചർച്ചകളാണ് ഇന്നത്തെ നല്ലൊരു പങ്കും. അതിന്റെ ഇടയിൽ വളരെ കുറച്ച് മാത്രം നല്ലതാണ് കേട്ടോ, അല്ല വളരെ 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 കുറച്ച്. അവർക്കായി ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഇന്നത്തെ ഒരു കർത്താവ് ഇന്നലെ എന്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത, ഒരു അവലോകനം എന്ന് പറയട്ടെ. ഇന്നത്തെ വിശ്വാസികളുടെ സ്ട്രെങ്ത് ആണ് പറയുന്നത്, അവരുടെ വളർച്ചയുടെ വളർച്ച. ഞാൻ ഇന്നലെ ഒരാള് ഫേസ്ബുക്കിൽ വന്ന ഒരു ബ്ലോഗ് എന്നെ വായിച്ച് ചോദിച്ചു. ഏകദേശം 400-500 ഇടയ്ക്ക് അംഗങ്ങളുള്ള ഒരു ചർച്ച്. കോവിഡ് കാരണം ഇപ്പൊ ആളുകളുടെ വാ തുറന്നാൽ അതല്ലേ പറയാനുള്ളൂ. എനിക്ക് വാ തുറന്നാൽ അതല്ല പറയാനുള്ളത് കേട്ടോ. എനിക്ക് വാ തുറന്നാൽ പറയാനുള്ളത് എന്റെ ക്രിസ്തുവാ, എന്റെ പപ്പയാ. ഹല്ലേലൂയ! ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. പപ്പയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അങ്ങ് മാറി. ശ്രദ്ധിച്ചേ, അപ്പൊ കോവിഡ് കാരണം ചർച്ചകളൊക്കെ, പിന്നെ ചർച്ച് ഈ അടുത്ത് തുറന്നു. അപ്പോ ഒരു ലിമിറ്റഡ് ആളുകൾക്ക് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചർച്ച് തുറന്ന ചർച്ചിലെ ആള് വന്നപ്പോ, ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യേണ്ട കാര്യം കേട്ടോ, പറഞ്ഞു ചർച്ചിൽ പോസ്റ്റ് ചെയ്തപ്പോ കഴിഞ്ഞതിന്റെ മുമ്പടുത്തെ ഏത് ദിവസമൊന്നും പറയുന്നില്ല, ആരാധന ദിവസം. നിങ്ങളത് കണ്ടുപിടിക്കും, നിങ്ങൾ ഭയങ്കര സ്മാർട്ടാ. ഈ സ്ഥലം എവിടെയാണെന്നൊക്കെ നിങ്ങൾ പോയി കണ്ടുപിടിക്കും. ആരാധന ദിവസം ആകെ പട 8 പേർ കഴിഞ്ഞ ആരാധന ദിവസം ആകെ പട 6 പേർ ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഒരു ഭക്തനായ ചെറുപ്പക്കാരനിട്ട പോസ്റ്റാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇനിയിപ്പോ അടുത്ത ആഴ്ച ഇനിയിപ്പോ ഇതിലും കുറയണമല്ലോ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനി ഇതെല്ലാം കഴിഞ്ഞ് കോവിഡിന്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനി വീണ്ടും ചർച്ച കൂടി വരുമ്പോ ഇവരെല്ലാം കൂടി വരും ചർച്ച്. എന്നിട്ടൊരു പാട്ട് പാടും. അതായത് പാട്ടിന്റെ അർത്ഥമാണ്, അങ്ങാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം, അങ്ങേ പിരിഞ്ഞൊരു ജീവിതം ഞങ്ങൾക്കില്ല എന്നുള്ള രീതിയിൽ ഒരു പാട്ടൊക്കെ അങ്ങ് പാടും. അപ്പൊ ദൈവം അവിടെ നിന്ന് ചോദിക്കും തിരിച്ച്, ഇവൻ ചർച്ചിൽ വരാൻ ചെയ്യുന്ന കാര്യമില്ല, കോവിഡിനെ പേടിച്ചട്ട ചർച്ചിൽ വന്നാൽ കോവിഡ് പിടിക്കും. എന്ന രീതിയിലാണ് വരാം. ഒക്കെ വിശ്വാസികളാണ്. ഇന്നത്തെ വിശ്വാസിയുടെ നിലവാരം പറയാം. അതായത് ഈ വിശ്വാസം ഇരിക്കുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ? അപ്പോ ഞാൻ ഇന്നലെ ദുബായ്, രാത്രി ദുബായിലായിരുന്നു, സോറി, രാത്രി അറൌണ്ട് ഒരു 11 മണിയോടെ ഞാൻ തിരിച്ചെത്തി. അപ്പോ ഇടയ്ക്ക് എനിക്ക് വന്ന ചില കോൾസുകൾ അതുമായുള്ള ബന്ധത്തില് ഞാൻ മനസ്സിലാക്കിയത് വേറെ കുറെ വിശ്വാസി, ഇത് ആ ചർച്ചയുമായിട്ട് പറഞ്ഞിട്ടല്ല, വേറെ ചർച്ച. ഇപ്പോ ഗൾഫിലേക്ക് ഇടിച്ചു കയറി വരിക, കാരണം ആശുപത്രികളിലേക്ക് നഴ്സിന്റെ ആവശ്യം. നമ്മുടെ നാട്ടിൽ ഒരു വർഷം പണിതാൽ കിട്ടുന്ന പണം പൈസ ഒരു മാസം കൊണ്ട് കിട്ടും. ഇടിച്ചു കയറി വരിക. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ളവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണെന്നറിയാം? കോവിഡ് വാർഡിൽ നിൽക്കാനാ? ഇങ്ങനെയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പേടിയില്ല? വിശ്വാസികളാണേ, നിങ്ങൾക്ക് പേടിയില്ലേ ഈ കോവിഡ് വാർഡിൽ നിൽക്കാനൊക്കാനായിട്ട്? ആ ഒരു ഒരു മൗനം അതിനൊരു ഉത്തരവും പറയും. ഒരു ഉത്തരവും പറയുന്നില്ല. കാരണം രണ്ട് യജമാനന്മാരാണ് അവിടെ. കർത്താവിനെ കാണിച്ചു തന്നത് രണ്ട് യജമാനന്മാർ. ഇത് വിശ്വാസ പരിശോധനയാണ്. രണ്ട് യജമാനന്മാരാണ് അവിടെ. കോവിഡ് വാർഡിൽ ജോലി ചെയ്താൽ കിട്ടുന്ന യജമാനൻ ഒന്ന്. കർത്താവ് പറഞ്ഞ രണ്ട് മാസ്റ്റേഴ്സേ ഉള്ളൂ, ഒന്ന് ദൈവം, മറ്റത് മണി. കോവിഡ് വാർഡിൽ ജോലി ചെയ്താൽ തനിക്ക് മണിപ്രസാദം ഉണ്ടാവും. ചർച്ചിൽ പോയി ആരാധിച്ചാൽ തനിക്ക് ദൈവപ്രസാദം ഉണ്ട്. രണ്ട് യജമാനന്മാരുടെ പ്രസാദം തനിക്ക് കിട്ടും. തനിക്ക് തീരുമാനിക്കാം അവിടെ പോകണം. തന്റെ ജീവൻ മണയം വെച്ച് കോവിഡ് വാർഡിൽ പോകാം, തനിക്ക് മണിപ്രസാദം ഉണ്ടാവും. കോവിഡ് ഒന്നുമില്ലാതെ ആരാധിക്കുന്ന ആളുകളുടെ അടുക്കൽ പോയി തനിക്ക് ദൈവത്തെ ആരാധിക്കാം, തനിക്ക് ദൈവപ്രസാദം ഉണ്ടാവും. ഈ ജനം തീരുമാനമെടുത്തത് മണി എന്ന മാസ്റ്ററും ദൈവം എന്ന മാസ്റ്ററും, മണി എന്ന മാസ്റ്റർ അടുക്കെ പോവാൻ നല്ലൊരു പങ്ക് തീരുമാനമുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല, നല്ലൊരു പങ്ക് തീരുമാനമുണ്ട്. എന്നാൽ ദൈവം എന്ന യജമാനന്റെ അടുക്കെ പോവാൻ പലരും പിൻപോട്ട് മാറി പരാജയപ്പെട്ടു. കാരണം അവിടെ ചെന്ന കോവിഡ് പകരും. ആ സഹോദരനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ കമന്റ് എഴുതിയിട്ടുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, എലിയോട് തോറ്റ പിന്നെ നിങ്ങൾ എങ്ങനെ പുലിയെ നേരും? കോവിഡ് വെറും ഒരു എലിയ മാർക്കോസ് വെസ്റ്റ് മുമ്പിൽ. പുലി വരുന്നതേ ഉള്ളൂ. ഇത് ജനത്തിന് കാണുന്നതെല്ലാം പുലിയ. ആധാർ കാർഡ് വന്നപ്പോ പുലി, റേഷൻ കടക്കൊണ്ട് ഫിംഗർ പ്രിന്റ് വെച്ചപ്പോ പുലി, കോവിഡിന്റെ വാക്സിൻ ഇറങ്ങിയപ്പോ പുലി. കാണുന്നതൊക്കെ പുലിയ. പുലി വരുന്നുണ്ട്. ഇതൊക്കെ SSLC മോഡല്. ഒന്നും രണ്ടും മൂന്നൊക്കെ ഉണ്ടാകും നല്ല കോളേജുകളുണ്ട്, മോഡൽ പരീക്ഷയെ. അതേപോലെ ദൈവം നമുക്ക് മോഡൽ പരീക്ഷ ഇട്ട് തരികയെ. എന്റെ മോനെ മോനെ ഒന്ന് മനസ്സിലാക്കിട്ട് വരാൻ പോണ എന്റെ കുട്ടി. അവിടെ നീ നിൽക്കുവോ? ഒരു എലിയുടെ മുമ്പിൽ നീ തോറ്റു, അപ്പൊ പിന്നെ നീ പുലിയുടെ മുമ്പ് ജയിക്കാൻ പോണേ? അവനവൻ വിശ്വാസിരിക്കുന്നു എന്ന് അവനവൻ തന്നെ ഒന്ന് പരിശോധിക്കുക. അവനോ തന്നെ ഒന്ന് പരിശോധിക്കുക.
നിങ്ങക്ക് സ്ക്രീനിൽ ഷെയർ ചെയ്ത അതിന്റെ ഒരു ഇന്ന് വെളുപ്പിനും ഇരുന്ന് വരച്ചാൻ തോന്നുന്നു. ഓ ലോർഡ്, ഐ ലവ് യു.
എലിയോട് തോറ്റവനോ പുലിയോട് ജയിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ,
ഇവിടെ
വേണ്ട, കോവിഡ് വെറും എലിയ എന്തിന്റെ മുമ്പിൽ? മാർഗോദ ഭീഷണി. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ദൈവം തോറ്റുകൊണ്ടിരിക്കുകയാണോ? നമ്മുടെ വിശ്വാസത്തിൽ ഇന്ന് ലോകത്ത് നടക്കുന്ന സുവിശേഷീകരണത്തിലൂടെ വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവപുത്രൻ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നുണ്ടോ? യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാൻ അധികാരം കൊടുത്തു അല്ലേ? ആർക്ക്? മനുഷ്യപുത്രന്മാർക്ക് ദൈവപുത്രന്മാരാകണം, ആദമുകൾക്ക് എലോഹിമുകളാകണം. അതിനുവേണ്ടിയാണ് മോണോസ് എലിത്തിനോസ് തിയോസ്, അതായത് ഏകസത്യ ദൈവാധികാരം കൊടുത്തത്. അതാവുന്നുണ്ടോ? അതാകാതെ പഴയ സൃഷ്ടിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇതേപോലെ എല്ലാ എലികളോടും പേടിക്കും, എല്ലാ എലികളോടും പേടിക്കും. രോഗം വരുന്ന കാര്യം രോഗം വരാത്ത കാര്യമല്ല ഈ പറയണത്. അകത്ത് പേടിച്ച് ആരാധനയ്ക്ക് പോകാതിരിക്കുകയും അപ്പോൾ തന്നെ പണം കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ആ രോഗ അന്തരീക്ഷത്തിലേക്ക് കയറി ചെല്ലുകയും ചെയ്യുമ്പോൾ ഇവരുടെ അകത്തെ വിശ്വാസത്തിന്റെ അന്തരീക്ഷം എവിടെയാണ്? ദൈവം ഇവരുടെ ഉള്ളിൽ വിശ്വാസത്തിൽ തോൽക്കുകയാണ്. മണി അല്ലെങ്കിൽ മണിയുടെ പുറകിലുള്ള ശക്തി ജയിക്കുകയാണ്, മാമോൻ ജയിക്കുകയാണ്. അതായത് വിശ്വാസത്തിൽ ഒരു പരാജയപ്പെടുകയാണ്. അപ്പോഴേ ചിന്തിക്കേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, ഈ വർഷക്കാലം മുഴുവൻ 400-500 വിശ്വാസികളെ കൺസ്ട്രക്ട് ചെയ്തു അവിടെ. ആ കൺസ്ട്രക്ട് ചെയ്ത വിശ്വാസികളുടെ ഹൃദയത്തിലെ വിശ്വാസം അവിടെ പോയി. ഒരു പരീക്ഷ വന്നപ്പോൾ അവരുടെ വിശ്വാസം അവിടെ പോയി. അപ്പൊ എലിയുടെ മുമ്പിൽ ഇതുപോലെ തോറ്റു പോവുകയാണെങ്കിൽ ഇനി പുലി വരുമ്പോ എന്നാ ചെയ്യും? മാർക്കോസ് ഭീഷണി വരുമ്പോ എന്നാ ചെയ്യും? അവര് അവരോട് പറഞ്ഞു പഠിപ്പിക്കുന്ന എന്താണെന്നറിയാം വിശ്വാസികളെ? പുലി വരുന്നതിന് മുമ്പ് പോകും. അപ്പൊ ജനങ്ങളൊക്കെ ബലഹീനമായ കൺസ്ട്രക്ഷൻ വിശ്വാസികളുടെ ഇടയിൽ കൺസ്ട്രക്ട് ചെയ്ത് പണിതുകൊണ്ടിരിക്കുമ്പോ തന്നെ വീണു പോകുന്ന ബിൽഡിങ്ങുകൾക്ക് തുല്യമാക്കി വെച്ചിരിക്കുക. പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണു പോകുന്ന ബിൽഡിങ്ങുകൾക്ക് തുല്യം. ഇത് കണ്ടോ, ഈ ഒരു ബിൽഡിങ് പണിതുകൊണ്ടിരുന്നപ്പോ താഴെ പോയാ, ഡേ വേറൊരു ബിൽഡിംഗ് പണിതുകൊണ്ടിരുന്നപ്പോ താഴെ പോവുക. എന്താ കാര്യം? പുവർ ഡിസൈൻ. ചെയ്ത വ്യക്തികൾ അത് ഡിസൈൻ ചെയ്യുന്നത് പൂറായിട്ടാണ്, വ്യക്തതയോടെ അല്ല. കർത്താവ് ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യണം. പഴയ സൃഷ്ടിയിലല്ല ദൈവപുത്രൻ, പുതിയ സൃഷ്ടിയിലാണ് ദൈവപുത്രൻ. ആദത്തിലല്ല ദൈവപുത്രൻ, ക്രിസ്തുവിലാണ് ദൈവപുത്രൻ. ക്രിസ്തുവിന്റെ സന്ദേശം മനസ്സിലാക്കാതെ നാം വിശ്വാസികളെ മനുഷ്യരെ കൺസ്ട്രക്ട് ചെയ്താൽ ഇതേപോലെ വിഷയങ്ങൾ വരുമ്പോൾ, മോഡൽ പേപ്പർ വരുമ്പോൾ തന്നെ അവര് തോറ്റു പോകുകയാണ്. മോഡൽ പേപ്പർ വരുമ്പോൾ തന്നെ, ഹല്ലേലൂയ, പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണു പോവുക. ഇതാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകം. സഭയിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനം വിശ്വാസത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അന്ത്യനാൾ വരുമ്പോ അനേക വിശ്വാസത്തെ അങ്ങ് സംഭവിക്കും. കൂട്ടം കൂട്ടമായി ജനം വിശ്വാസത്തിൽ പോവുകയാണ്. ഒരു രോഗത്തെ പേടിച്ച് ഇങ്ങനെയാണ് എങ്കിൽ കുഞ്ഞേ മാർക്കോസ് ഓഫീസ് വരുമ്പോ ഇൻ എ ഡേ ഒരു ദിവസം കൊണ്ട് നീ ഇതുവരെ ഭൂമിയിൽ സമ്പാദിച്ചത് മുഴുവൻ നിനക്ക് നഷ്ടമാകും. വ്യാപാര നിയമത്തെ അത് തൊടും. ഇന്നും പലർക്കും അറിയത്തോളെ അറിഞ്ഞിട്ടില്ല എന്താണ് മാർക്കോസ് ഓഫീസ് ഫലം എന്ന് വിഷയത്തെ തിരിച്ചറിയേ. വെളിപ്പാട് പുസ്തകം 13 വായിക്കേ എന്താണ് ഇന്ന് ഇനി ഇപ്പൊ നടക്കുന്നതല്ല അതിലേക്കുള്ള വഴികളാണ്, അതിലേക്കുള്ള ചാനലുകളാണ്. മനുഷ്യന്റെ മൈൻഡിനെ അതനുസരിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫലം എന്നൊക്കെ വിഷയം തിരിച്ചറിയാം. മാർക്കോസ് ഓഫീസ് എങ്ങനെ തിരിച്ചറിയാം? അത് വ്യാപാര നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നെറ്റിമേലോ കൈമേലോ ആ മാർക്കില്ലാത്തവനെ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുകയില്ല. ട്രേഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് വരുമ്പോ നിങ്ങൾ തിരിച്ചറിയാം ഇതാണ് സംഭവം. ഫലം എന്നൊക്കെ വൃക്ഷത്തെ തിരിച്ചറിയാം. പലരും ഇതിനെ കുറിച്ചുള്ള പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്ക് ഉത്തരം പറയാൻ കഴിയാത്തതിന്റെ കാരണം, ഇവരുടെ ഉത്തരം പറയാൻ കഴിയാത്തതിന്റെ കാരണം കർത്താവിന്റെ വചനം പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, ജനത്തെ സൂക്ഷിച്ചുകൊള്ളുക. ജനത്തെ സൂക്ഷിച്ചുകൊള്ളുക. പലതിനും ജനത്തോട് പറയാൻ പറ്റിയ ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ, ഇങ്ങനെയാണ് കാര്യം, ഇങ്ങനെയാണ് കാര്യം, ഇങ്ങനെയാണ് കാര്യം. നിങ്ങളെ ദൈവത്തിന്റെ അപ്പാവ് നയിക്കുന്നത് പോലെ മൂവ് ചെയ്യാണ്. അല്ലെങ്കിൽ നാളെ ഉടനെ തന്നെ മൈക്കിൽ പറയും, ഷാജി പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ ഒരുമിച്ച് അനാവശ്യമായി പേര് വലിച്ചഴക്കപ്പെടും. അതുകൊണ്ട് എന്നെ കൂടെയുള്ള എല്ലാ ദൈവദാസന്മാരും വ്യക്തിത്വങ്ങളും സൂക്ഷിക്കുക. മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോ, മറ്റുള്ളവരോട് പോയി ഒരു വാക്ക് സംസാരിക്കുമ്പോ ഈ മനുഷ്യരുടെ ഉള്ളിൽ ഒന്നും സൂക്ഷിക്കപ്പെടത്തില്ല. അവരത് അടുത്താരോട് പറയും, അതടുത്താരോട് പറയും, അതടുത്താരോട് പറയും. നിങ്ങൾ ഇരിക്കും, ഞാൻ വിളിച്ചിട്ട് അയാൾ ടെലിഫോൺ എടുത്തില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ നിങ്ങളെ കുറിച്ച് എന്തോ തെറ്റായി വന്നു കഴിഞ്ഞു. ദൈവത്തിന് വചനം പറയുന്നു, തവനവന്റെ വാക്ക് നാവ് ദേഹത്തിന് പാപകാരണമായി തീരരുത്. എപ്പോഴും കർത്താവ് പറഞ്ഞ പ്രിൻസിപ്പൾ ഓർത്തോളം, ജനത്തെ സൂക്ഷിച്ചുകൊള്ള, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ള. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ജനറലായിട്ട് ചോദിച്ചു ചോദിച്ചിട്ട് ഉത്തരം തരുന്ന ഒരു സംഭവമാണ് മാർക്കോസ് ഓഫീസിനെ തിരിച്ചറിയുന്ന ഫലം നോക്കിയാണ്. അത് ട്രേഡുമായി ബന്ധപ്പെട്ട് കിടക്കും. വാങ്ങാനോ വിൽക്കാനോ കഴിയുകയില്ല. അതിനർത്ഥം എല്ലാ മേഖലയിലും ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ബ്ലോക്കിയാണ്. ഇറ്റ്സ് കമ്മിങ്, ഇറ്റ്സ് കമ്മിങ്, ഇത് വരുന്നു. ഇപ്പൊ നടക്കുന്ന എല്ലാ മോഡൽ പേപ്പറുകൾ മോഡൽ കണ്ട് മനുഷ്യർ പഠിച്ചു പോകണം. ഫലം നോക്കി വിഷയത്തെ തിരിച്ചറിയുക. അല്ലാതെ കാണുന്നതെല്ലാം കാണുന്നതെല്ലാം ആധാർ കാർഡ് വന്നപ്പോ ഒരു ദിവസം എന്റെ വീട്ടിൽ അന്ന് വീട്ടിൽ വന്ന് ഭാര്യയായിട്ട് ദിവസം, ഞങ്ങൾ ഇത്ര നാളുകളായിട്ട് ആധാർ കാർഡ് എടുത്തിട്ടില്ല, എന്റെ അച്ചാച്ചൻ ഇപ്പൊ ഇരുട്ട് മുറിയിൽ ഇരിക്കുക, പരിശീലിക്കുക ഇരുട്ട് മുറിയിൽ ഇരിക്കുക. കാരണം ആധാർ കാർഡാണ് മാർക്കോസ് ഓഫീസ്. മനുഷ്യൻ ഫിംഗർ പ്രിന്റ് വന്നപ്പോ കുറെ പേര് ഫിംഗർ പ്രിന്റ് എടുക്കാതെ അതൊക്കെ അവനവന്റെ ഇഷ്ടമായി എടുക്കുക എന്നില്ല, എടുക്കുകയോ വേണ്ട, ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് അത് എടുക്കാതിരിക്കുന്നു, അതാണ് മാർക്കോസ് ഓഫീസ്. എന്റെ സഹോദരങ്ങൾ, ഇതെല്ലാം മോഡൽ പേപ്പറുകൾ. ദ റിയൽ വൺ ഈസ് കമ്മിങ്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ദൈവസ്ഥയിലായിരിക്കുക. നിങ്ങൾ ദൈവസ്ഥയിൽ ജാഗരിക്കുക. ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, ധാരാളം വീഡിയോസ് പലരും പലതും പകർത്തിക്കൊണ്ടേയിരിക്കും. അതല്ല നമ്മുടെ സോഴ്സ്. നമ്മുടെ സോഴ്സ് ദൈവം. ദൈവസ്ഥയിൽ നിങ്ങൾ ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിക്കുക. ദൈവം തന്റെ ദാസന്മാരെ അറിയിക്കാതെ ഒന്നും ചെയ്യുകയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ദൈവത്തിന് ചെവി കൊടുക്കുക. ആത്മാവ് സഭയോട് പറഞ്ഞതെന്ന് ചെവിയോട്. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശോധന ചെയ്യുക. ഞാൻ ഇന്ന് എവിടെയായിരിക്കുന്നു വിശ്വാസം? എന്റെ വിശ്വാസം ബലഹീനമായ വിശ്വാസമാണോ? ഇന്നത്തെ ലോകത്തിലെ സഭകളിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്ന വിശ്വാസം കൊണ്ട് ജനത്തെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അവരെ ആകപ്പാടെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. അവരെ ആകപ്പാടെ പഠിപ്പിച്ചത് നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കുക, പിന്നെ ആരാധിക്കുക, ദശാംശം കൊടുക്കുക. ആരാധിക്കുക, ദശാംശം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ജനം വളരെ ബലഹീനമാണ്. ഇവര് ഇതാ ഇവിടെ കടന്നു വരുമ്പോ ഈ ഒരു സിസ്റ്റത്തിൽ അവർ നിന്ന് അവർ പണത്തെ ഫോളോ ചെയ്തു, ലോകത്തെ ഫോളോ ചെയ്തു. ആ ലോകം കിട്ടാൻ വേണ്ടി യേശുവിന്റെ പുറകെ പോകുന്നു. ലോകം കിട്ടാൻ വേണ്ടി യേശുവിന്റെ പുറകെ പോകുന്നു. അവർക്ക് ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല. അവർ വിശ്വാസ ജീവിതത്തിൽ ഒരു പ്രതി ഒരു ഒരു പ്രതികൂലം വരുമ്പോൾ അവർ തകർന്നു വീഴും. അവർ തകർന്നു വീഴും. രോഗം വരുമെന്ന് പേടിച്ച് ചർച്ചിൽ പോകാതിരിക്കും. രോഗമാ, ജീവനൊന്നും പോവില്ല, രോഗമാ വന്നാ പോലും. കയ്യിലുള്ള സകല പൈസയും പോവും, ജീവനും പോകും എന്ന അവസ്ഥയിലേക്ക് വന്ന് മാർക്കോസിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോ എന്നാ ജീവിക്കും? ഉറപ്പായിട്ടും വീണുപോകും. മാത്രമല്ല അവരൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് പുലി വരുന്നതിന് മുമ്പ്, മാർക്കോസ് വരുന്നതിന് മുമ്പ് നമ്മളെ കൂടെ അങ്ങ് പോകും. ബലഹീനമായ കൺസ്ട്രക്ഷൻ, പണിതുകൊണ്ടിരുന്നപ്പോ തിരിക്കുമ്പോ തന്നെ വീണുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മളായി തീരരുത്. ദൈവവുമായിട്ടുള്ള ഭേദ്യമായ ബന്ധം നമുക്ക് ആവശ്യം. ദൈവവുമായിട്ടുള്ള ഭേദ്യമായ ബന്ധം. ഹല്ലേലൂയ. നമ്മളുടെ ജയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജയമാണ്. അതുകൊണ്ട് നമ്മളെ ജയിപ്പിപ്പാൻ ദൈവം കൂടെയുണ്ട്. മനസ്സിലായിക്കോ? നമ്മുടെ ജയം ദൈവത്തിന്റെ ജയമാണ്. അതുകൊണ്ട് നമ്മളെ ജയിപ്പിപ്പാൻ ദൈവം കൂടെയുണ്ട്. തളരരുത്. നിങ്ങളൊരു പ്രൊഡക്ടർ പോട്ടെ, മാരുതിക്കാർ, ആ മാരുതിക്കാർ റോഡിൽ അവിടെ ഇവിടെയൊക്കെ കേടായി കിടന്ന അത് ആർക്കാണ് പരാജയം? ആർക്കാണ് അപമാനം? മാരുതി കാർ ഉണ്ടാക്കിയ കമ്പനി. ഞാനും നിങ്ങളും പരാജയപ്പെടുന്നത് ദൈവത്തിന് പരാജയത്തിന്റെ. എന്നാൽ നമ്മൾ പരാജയപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോയിരുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹോദരന്റെ, സ്നേഹത്തിന്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്, ടേപ്പ് പ്രൊഡക്ഷൻ, ടേപ്പ്, നമ്മുടെ സെല്ലോ ടേപ്പ് പോലത്തെ ടേപ്പ്. അദ്ദേഹത്തോട് സംസാരിച്ച് പറഞ്ഞത് ആ ടേപ്പിന്റെ പേര്, ഇപ്പോ എക്സാമ്പിൾ ഒരു പേരിടാം, സൺ എന്ന് കുടിക്കുക, സൺ. എക്സാമ്പിൾ പേരിടും ടേപ്പ്. ആ സൺ എന്നുള്ള ടേപ്പ് ആളുകളുടെ അടുക്കൽ ചെന്ന് നന്നായിട്ട് ഉപയോഗിച്ചാൽ ആർക്കാണ് ജയം? എന്റെ സ്നേഹിതനാണ് ജയം. പക്ഷെ ആ ടേപ്പ് ആളുകളുടെ കയ്യിൽ കൊണ്ട് കിട്ടി കിട്ടി ആ ചുറ്റാൻ തുടങ്ങിയപ്പോ കയ്യിലൊക്കെ മൊത്തം പാച. അയ്യേ, ഇതെന്തൊരു ടേപ്പാ! ആരാ ടേപ്പ് എടുത്ത് കളഞ്ഞു? ആരുടെ പരാജയമാ? എന്റെ സ്നേഹിതന്റെ പരാജയം. ശരിക്കും പറഞ്ഞാൽ അവര് അതുണ്ടാക്കിയ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കണമെന്നുള്ള ചിന്തയിലാണ് ഉണ്ടാക്കി, നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ വിഷയം സംഭവിച്ചത് അത് മേടിച്ചോണ്ട് വന്ന വ്യക്തി അത് സ്റ്റോർ ചെയ്തപ്പോ എയർ കണ്ടീഷൻ റൂമിലല്ലാതെ ഗൾഫിലെ ചൂട് 45-50, പിന്നെ ആ എല്ലാം കൂടി ആ റൂമിന്റെ ആ ഗോഡൌണിന്റെ ഉള്ളിലാക്കൂടെ കുറച്ചുകൂടി ചൂട് കൂടി 55-60 ഡിഗ്രി അടി ഇടയ്ക്കിടയ്ക്ക് കയറി പോകും. അതിന്റെ ആ പശയൊക്കെ ഉരുകിയത. അതിനുശേഷമാണ് ഇത് വിറ്റത്. ആളുടെ കൈ കിട്ടിയത് കൈയൊക്കെ പശയായി. അപ്പൊ പ്രൊഡക്ഷന്റെ കുഴപ്പമാണോ സൂക്ഷിച്ചതിന്റെ കുഴപ്പമാണോ? സൂക്ഷിച്ചതിന്റെ കുഴപ്പമാണ്, പ്രൊഡക്ഷന്റെ കുഴപ്പമല്ല. ഇതേപോലെ നമ്മളെ ദൈവം പ്രൊഡ്യൂസ് ചെയ്തതിന്റെ കുഴപ്പമല്ല, നമ്മൾ സൂക്ഷിക്കപ്പെടുന്നത് തെറ്റായ അന്തരീക്ഷത്തില്ല, അതാ വിഷയം. നമ്മളെ ദൈവം വെച്ച അന്തരീക്ഷം ഏതന, ശരിയാണോ? ഏതന. പക്ഷെ ഇന്നിരിക്കുന്ന അന്തരീക്ഷം ഏതനല്ല, ലോകമാണ്. അന്തരീക്ഷം മാറിപ്പോയി, അന്തരീക്ഷം മാറിപ്പോയി. ഏതെന്ന് പറഞ്ഞാൽ ഡിലൈറ്റ്, ആനന്ദം. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ട്. ദൈവപുത്രന്മാരായ നാം ജീവിക്കേണ്ടത് ദൈവത്തിന്റെ അന്തരീക്ഷത്തിലാണ്, ദൈവസാന്നിധ്യത്തിലാണ്. പക്ഷെ നാം ഇന്ന് ആയിരിക്കുന്നത് ലോകത്തിലാണ്, സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. അന്തരീക്ഷം മാറിപ്പോയി, അന്തരീക്ഷം മാറിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ, കയ്യിൽ ആ ടേപ്പ് എടുക്കുമ്പോൾ പശ വരുന്നത് പോലെ നമ്മളെ തൊടുമ്പോ തൊടുമ്പോ പ്രശ്നം വരുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അപ്പൊ അങ്ങനെ ഉള്ള ഒരു ക്രമീകരണത്തിൽ ഈ വ്യക്തികളോട് പറയും, ആ ടേപ്പ് എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണേ. കർത്താവ് പറഞ്ഞു തന്നു, മനുഷ്യരെ സൂക്ഷിച്ചോളൂ. കാരണം ഇവരിന്ന് ആയിരിക്കുന്ന അന്തരീക്ഷത്തിലല്ല അവരായിരിക്കേണ്ട അന്തരീക്ഷത്തിലല്ല അവരായിരിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിലായിരിക്കേണ്ട അവർ ഇന്ന് പിശാചിന്റെ സാന്നിധ്യത്തിലാണ്, ലോക സാന്നിധ്യത്തിലാണ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ സൂക്ഷിക്കണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജയം ദൈവത്തിന്റെ ജയം. ഇതുകൊണ്ടാണ് നമ്മളെ അന്തരീക്ഷം മാറ്റി ഒരു ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയായി. അവനെ ആദ്യം ദൈവം എന്താ ചെയ്തെന്നറിയാമോ? രണ്ട് ചെവിയും തുറന്നു കേട്ടോ. അവൻ ആദ്യത്തെ ദൈവം ചെയ്തത് അവന്റെ അന്തരീക്ഷം മാറ്റി. അവൻ പുതിയ സൃഷ്ടിയായത് എവിടെയാണെന്നറിയാമോ? ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. അവന്റെ അന്തരീക്ഷം മാറ്റി, അവന്റെ അന്തരീക്ഷം മാറ്റി. ഇത് തിരിച്ചറിയണ അന്തരീക്ഷം മാറ്റി. ക്രിസ്തുവിൽ, സ്വർഗത്തിൽ നാം മറഞ്ഞിരിക്കുന്നു. അന്തരീക്ഷം മാറ്റി, ആത്മമണ്ഡലത്തിൽ അന്തരീക്ഷം മാറ്റി. ഇതുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്ന യുവദാസന്മാർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ, നാം എവിടെ വന്നിരിക്കുന്നു എന്നറിയാമോ? പുതിയ യെരുശലേമിൽ വന്നിരിക്കുന്നു, ദൈവത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നു, ദൈവപുത്രനായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിരിക്കുന്നു, അനേക ദൂതന്മാരുടെ അടുക്കൽ വന്നിരിക്കുന്നു, ഭാവന രക്തത്തെ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാനക്തത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ അന്തരീക്ഷം മാറ്റി. പ്രിയ സഹോദരങ്ങളെ, ആത്മമണ്ഡലത്തിൽ അടിക്കടി മുന്നോട്ട്. ഇന്ന് നമ്മുടെ സഹോദരന്മാരെ സഹായിക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ട് ഈ സന്ദേശം ഷെയർ ചെയ്യുന്നതിലൂടെ. മക്കളെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ ഫലമായ ദൈവപുത്രന്മാരെ നമ്മൾ വെളിപ്പെടുത്തും. യേശുവിനെ കൈക്കൊണ്ട് മതം മാറാനല്ല, യേശുവിനെ കൈക്കൊണ്ട് ഡിനോമിനേഷൻ മാറാനല്ല, യേശുവിനെ കൈക്കൊണ്ട് നാം ദൈവപുത്രന്മാരായി വെളിപ്പെടുത്തും. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് വിശ്വാസത്തിന്റെ വളർച്ചയിൽ സംഭവിക്കുന്നത്. ഓരോ നിമിഷവും വളർന്ന് വളർന്ന് കയറുവാനായിട്ട് ഇടയാണ്. നാം ഇനിയും പരാജയപ്പെടരുത്. നാം ഇന്ന് മൂന്നാമത്തെ റൗണ്ടില്. നാം പരാജയപ്പെടരുത്, നാം ജയിക്കണം. ജയിച്ച ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നെങ്കിൽ മാത്രമേ ജയിക്കൂ. തോറ്റ ആനത്തെ നീ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നീ പരാജയം. അതുകൊണ്ട് ജയിച്ച ക്രിസ്തുവിനെ ഫോളോ ചെയ്യുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. നാം വിശ്വാസം ഇരിക്കുന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. അല്ലെങ്കിൽ അധിക ദിവസം പരിശോധിക്കാൻ സമയം കിട്ടുകയില്ല. അനുവദിച്ച ഓക്സിജൻ തീരാറായി, അനുവദിച്ച ഓക്സിജൻ തീരാറായി, യുഗം ക്ലോസ് ചെയ്യാറായി. അതുകൊണ്ട് ഒരുങ്ങിക്കൊള്ളുക. എല്ലാ കണ്ണിലും പറയില്ലേ, കേട്ട വചനത്തിന്റെ മുമ്പാണ് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഹോളി ഗോഡ്. We thank you, Father. Love you, Daddy. Oh, love you, Daddy. Urama kadulu rigati rigatara manamatara. Sugiya pidavi. Angitana alojana kaya nandiyonastu. Nyangalde vishwadu dindi alavu. ദൈവപുത്രന്മാരായി വെളിപ്പെട്ടതിന്റെ അളവ്, വിശ്വാസത്തിൽ വളർന്നതിന്റെ അളവ് ഒന്ന് പരിശോധിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ആഹ്വാനം നൽകി. ഞങ്ങൾക്ക് പലർക്കും മനസ്സിലായി, ഞങ്ങളിൽ പലരും എലിയോട് തോറ്റവരായി നിലകൊള്ളുക. രണ്ട് യജമാനന്മാർ, ദൈവവും മാമോനും മണി. ദൈവത്തെക്കാൾ ഉപരി മണി എന്ന യജമാനനെ ജീവൻ പണയം വെച്ച് നേടുവാൻ ഞങ്ങളിൽ പലരും ഓടും. ദൈവത്തിന്റെ വചനം കേൾപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, രോഗം വരുമെന്ന് ഭയപ്പെട്ട് ഞങ്ങൾ മാറുന്നു. ശരീരത്തെ സൂക്ഷിപ്പാൻ അങ്ങ് തന്ന ബുദ്ധി ഉപയോഗിക്കണമെന്ന്, അങ്ങ് ഞങ്ങൾക്ക് ഉത്ബോധം തരുന്നു. എന്നാൽ സ്വർഗീയ പിതാവേ, ഞങ്ങളെ തന്നെ ഈ ചിന്തയിൽ ഒന്ന് അവലോകനം ചെയ്യുക.
ഞങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ഞങ്ങളെ തുരന്ന് പരിശോധിക്കുവാൻ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി നന്ദി. അങ്ങ് ഞങ്ങൾക്ക് തരുന്ന മോഡൽ പേപ്പറുകൾക്കായി, എക്സാമുകൾക്കായി നന്ദി. ഇതിലൂടെ ഞങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നു, ഒരു ദിവസം ഞങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വരും, നിനക്ക് നിന്റെ ദൈവത്തെ വേണമോ മണിയെ വേണമോ? നിനക്ക് നിന്റെ ദൈവത്തെ വേണമോ നിന്റെ ജീവനെ വേണമോ? അന്ന് ഞങ്ങൾ മണിയെ വേണമെന്ന് പറഞ്ഞും ജീവനെ വേണമെന്ന് പറഞ്ഞും ഓടുവാനല്ല, പകരം ദൈവകൽപ്പനയെ ലംഘിച്ച് പാപം ചെയ്യുന്നതിനേക്കാൾ, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കുന്നവരായി തീരുവാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ മതി എന്ന് പറഞ്ഞുകൊണ്ട് പണത്തെയും ജീവനെയും ഉപേക്ഷിക്കുന്നവരായി തീരുവാൻ ഇന്നേ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നതിനായി നന്ദിയോടെ. പ്രിയ പിതാവേ, ആദത്തിൽ പരാജയമാണ്, ക്രിസ്തുവിൽ ജയമാണ് അയാൾക്ക് പറഞ്ഞു തരുന്നതിനായി നന്ദി. കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. അങ്ങ് അടിയനെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. അങ്ങ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാണ്. ഓ കർത്താവേ, എനിക്കതിനുള്ള ശക്തിയില്ല, എന്നെ ആക്കുന്നത് അങ്ങ്. അങ്ങ് അതിനിലൂടെ ചെയ്യുന്നതിനായി നന്ദിയോടെ. ഞാനൊരു കാര്യസ്ഥനെ പോലെ മാത്രമേ ഉള്ളല്ലോ. ഈ പിടിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടാം. എല്ലാവരും പിതാ ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലൂടെ അങ്ങിൽ ഒന്നായി തീരുവാൻ അങ്ങ് സഹായിക്കും. ഈ മക്കളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ അങ്ങ് നയിച്ചാട്ടെ, അങ്ങ് നടത്തിയാട്ടെ. അന്ത്യത്തോളം ജയത്തോടെ നടത്തുവാൻ കഴിവുള്ള അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് ഏൽപ്പി. ഇപ്പോഴും തുടർന്നും ഈ സന്ദേശം ശ്രവിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഇവരുടെ സകല ആവശ്യങ്ങളുടെ പേര് അങ്ങ് മഞ്ഞും മഴയും അയക്കണം. രോഗികളായിരിക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കണം. യേശുവിന്റെ അടി പുണരാനുള്ള സൗഖ്യം ഈ മകളുടെ മേൽ കൽപ്പിക്കുകയാണ്. പിശാചിനോട് കൽപ്പിക്കുന്നതിന്റെ കൈയെടുക്കവരുടെ മേൽ നിന്ന് ഇവരുടെ ശരീരത്തിലെ വേദനകൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കണം. എല്ലാ രോഗാണുക്കളോടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറി നിൽക്കുവാൻ കൽപ്പിക്കുക. എല്ലാ രോഗത്തിന്റെ സ്പിരിറ്റോടും മാറി നിൽക്കാൻ കൽപ്പിക്കുക. ഈ മക്കളുടെ ശരീരാത്മദേഹികൾ ശക്തി പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ. ആശുപത്രിയിലായി ഞങ്ങളുടെ പ്രിയ വൈദലത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, സൗഖ്യം പ്രാപിക്കും. ദൈവത്തിന്റെ വലിയ കരം പ്രിയ മകന്റെ മേൽ കാണും. മറ്റുള്ള എല്ലാവരെയും കുറിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല നാഥ, അങ്ങയുടെ സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കും, ഒരു അനുഗ്രഹമായി മാറും. യേശു ക്രിസ്തുവൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കേട്ട സന്ദേശത്തിന്റെ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. മറക്കരുത്, www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയാൽ നിങ്ങൾക്ക് ധാരാളം സന്ദേശങ്ങൾ, നിങ്ങൾക്ക് ദൈവരാജ്യ സന്ദേശങ്ങൾ ലഭ്യമാണ്, സൗജന്യമായിട്ട് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, കീപ്പ് ചെയ്യാം, നിങ്ങളുടെ ഐപാഡിൽ നിങ്ങളുടെ ഫോണിലെല്ലാം കീപ്പ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാം. അന്ത്യനാളിൽ ഇത് നിങ്ങൾക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. ചില ദിവസങ്ങൾ കഴിഞ്ഞൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല, ഇതെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പോ അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലത്. അപ്പോൾ തന്നെ ഇത് വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുവാനല്ല, തുടർന്ന് ദൈവത്തിന് കേൾക്കുവാൻ തക്കോണം നിങ്ങൾ ഒരുങ്ങണം. ഗ്ലോറി, ദൈവത്തിന് കേൾക്കുവാൻ തക്കോണം നിങ്ങൾ ഒരുങ്ങണം. അതിന് അതായത് ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മളുടെ സന്ദേശങ്ങൾ ലഭ്യമാകേണ്ടത് യൂട്യൂബിൽ നിന്നല്ല, ഫേസ്ബുക്കിൽ നിന്നല്ല. ഇതൊക്കെ നമ്മളെ നല്ല ദിവാസമായ സന്ദേശം സഹായിക്കും, പക്ഷെ അത്യന്തികമായി നമ്മുടെ സന്ദേശം രൂപപ്പെടേണ്ടത് കർത്താവിൽ നിന്നാണ്. ആത്മാവ് പറയുന്നത് എന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ജനത്തിനത് ജീവനായിരിക്കും. ദൈവത്തിന് ജനിക്കുന്നതൊക്കെ ലോകത്തെ ജയിക്കുന്നു. അതിനെ സഹായിക്കും. ദൈവം ഏവരെ സഹായിക്കട്ടെ. ഷെയർ കൊടുക്കാൻ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്.